ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ സമഗ്ര ജീവിത വിജയത്തിന്റെ കേന്ദ്രബിന്ദുക്കളാണ്. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭൗതികവും ആത്മീയവുമായ കർമ്മ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ചൈതന്യവത്തായ ഈ സ്രോതസ്സുകളാണ് ചിരപുരാതനമായ ഭാരതീയ സംസ്കൃതിക്ക് നിത്യ നൂതനത്വം നൽകുന്നത്. ഭാരതീയ ഈശ്വര സങ്കല്പം പോലും അത്യാധുനിക രസതന്ത്രവും ജീവശാസ്ത്രവും ഊർജതന്ത്രവും ചേർന്നതാണെന്ന് വ്യക്തമാകുന്നു. ഈ ചൈതന്യ സ്രോതസ്സുകളെക്കുറിച്ച് ഭാരതീയർ അറിയണം. ഹൃദയത്തിൽ ഈ പ്രഭ നിറയ്ക്കണം. ഞാൻ ആരാണെന്നും എന്റെ വിശ്വാസം എന്താണെന്നും ശാസ്ത്രീയമായി അറിയണം. ചിരപുരാതന സംസ്കൃതിയുടെ നിത്യ നൂതനത്വത്തിന് കാരണം ഭാരതാംബയുടെ മക്കൾ അറിയേണ്ടതാണെന്ന് ബോധ്യപ്പെടണം. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഭാരതീയ ചിന്താധാരയെ ശാസ്ത്രീയമായി അവഗ്രഥിക്കുന്നു.
ഭാരതീയ ഈശ്വര സങ്കല്പം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്നത്തെ ഇവിടത്തെ യജ്ഞത്തിന്റെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആ ഈശ്വരീയ സങ്കല്പത്തിന്റെ ആരംഭസൂത്രം മഹാനാരായണ ഉപനിഷത്തില് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന വരിയിലാണ് ഭാരതീയ ചിന്താധാരകള് ഈ ക്ഷേത്രം പോലെ എപ്പോഴെല്ലാം ഒന്ന് തളർന്നിട്ടുണ്ടോ, ഒന്ന് വാടിയിട്ടുണ്ടോ, ഒന്ന് ശയ്യാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം ആരെങ്കിലും അവിടെ അവതരിച്ച് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി സംഭവിക്കേണ്ടതെല്ലാം ഞാൻ സംഭവിപ്പിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സംഭവാമി അഹം സംഭവാമി, ഞാൻ അത് ചെയ്യിക്കും. ഈ ക്ഷേത്രം ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് അനാശാസ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ചിരുന്നു എന്നറിഞ്ഞതിൽ നിന്ന് ഈ 1100 ദിവസങ്ങൾക്ക് ശേഷം ഇത്രയും ഉജ്ജ്വലമായി വരാൻ കാരണം ഞാനോ നിങ്ങളോ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമുണ്ടല്ലോ. ആ ചൈതന്യം നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണ് ധർമ്മത്തിന് അപകീർത്തി സംഭവിക്കുമ്പോൾ, ഗ്ലാനി സംഭവിക്കുമ്പോൾ, ക്ഷേത്രത്തെ ഉദ്ധരിച്ചില്ലെങ്കിൽ ഇതിന് ചുറ്റുപാടും താമസിക്കുന്ന ജനതതി അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് ചോദ്യത്തിനത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അവരെ കൊണ്ടത് ചെയ്യിച്ചതുപോലെ ഭാരതീയ ചിന്താധാരകള് ഒരു 11000 വർഷത്തെ പാരമ്പര്യത്തോടുകൂടി ഗംഗാനദി ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടുവന്ന സമയത്ത്, ഒഴുകിക്കൊണ്ടുവരുന്ന സമയത്ത്, ചില സമയത്തെല്ലാം അതിനും ഗ്ലാനി സംഭവിച്ചിട്ടുണ്ട്. ആ ഗ്ലാനി സംഭവിക്കുമ്പോഴെല്ലാം ഒന്നുകിൽ ഒരു വ്യക്തി വരും, അല്ലെങ്കിൽ ഒരു സമൂഹം വരും, അല്ലെങ്കിൽ അറിവുള്ള ഒരു കൂട്ടം ജനതതി മുമ്പോട്ട് വരും അതിനെ ഉദ്ധരിക്കാൻ. ഈ സനാതനധർമ്മത്തില് അതുണ്ടാകാൻ ഒരു കാരണമുണ്ട്. ക്ഷേത്രം മുതൽക്ക് നമ്മുടെ ആചാരം വരെ വിശ്വാസവും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ആധുനിക ശാസ്ത്രത്തിന്റെ അനാലിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാൽ പോലും 100% ശാസ്ത്രീയമായതുകൊണ്ട് ശാസ്ത്രം പ്രമാണമിത്യുച്യതി, ശാസ്ത്രമാണ് പ്രമാണമായി നിലനിൽക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഭാരതീയ ചിന്താധാരയുടെ ഈശ്വര സങ്കല്പം ഇന്നും ആദ്യത്തെ വരിയായ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന ഉജ്ജ്വലമായ ചൈതന്യവത്തായ ആ ഉപനിഷത് വാക്യത്തിൽ നിന്നാരംഭിക്കുന്നു. ലോകത്തിൽ അനവധി ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾക്കെല്ലാം ഒരു ഈശ്വര സങ്കല്പവുമുണ്ട്. ആ ഈശ്വര സങ്കല്പം ഭൗതികതയുടെ നിലവാരത്തിൽ നിന്ന് 1, 2, 3 ഇഞ്ചിൽ കൂടുതൽ വേരുറയ്ക്കാൻ താഴത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഭാരതീയ ചിന്താധാര അതല്ല. ഈശ്വര സങ്കല്പം തുടങ്ങുന്നത് തന്നെ തിയററ്റിക്കൽ ഫിസിക്സിൽ നിന്നാണ്. അണോരണിയാൻ എന്ന വാക്കില് പരമാണുവിലെ ഈശ്വരനെ കണ്ടവരാണ് ഭാരതീയര്. ആറ്റത്തിൽ എവിടെയാ ഈശ്വരനെ കാണാൻ സാധിക്കുക? ശ്രീകോവിലിനകത്തല്ലേ ഈശ്വരനുള്ളത്? ഹരിദ്വാറിലല്ലേ ഈശ്വരനുള്ളത്? ശബരിമലയിലും തിരുപ്പതിയിലുമല്ലേ ഈശ്വരനുള്ളത്? ഹിന്ദുവിന്റെ ഈശ്വരൻ ഭാരതീയ ചിന്താധാരയുടെ അനുഷ്ഠാന പന്ഥാവിലൂടെ ചരിക്കുന്ന 100 കോടി ജനതയുടെ ഈശ്വര സങ്കല്പത്തിന്റെ ആരംഭം ആറ്റത്തിലാണ്. ഒരു പരമാണുവിനകത്ത് നടക്കുന്ന നിത്യ ചലനം, ഉജ്ജ്വലമായ നീല നിറം, ഇലക്ട്രോണുകളുടെ ട്രമൻഡസ് വെലോസിറ്റി, അതിനെല്ലാം കാരണഭൂതമായിരിക്കുന്നത് ഈശ്വര ചൈതന്യമാണെന്ന് യജുർവേദം എഴുതിയ കാലത്ത് ഋഷിവര്യന്മാര് പറഞ്ഞിരുന്നു എങ്കിൽ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്ന് 16 ദിവസം കഴിഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ മുമ്പില് ആറ്റത്തിനകത്ത് ഈശ്വരൻ ഉണ്ട് എന്ന് തിയററ്റിക്കൽ ഫിസിക്സ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രൊഫസർമാർ അംഗീകരിച്ചിരിക്കുന്നു. കാരണം അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ ദിശാബോധം ആരാണ് കൊടുത്തത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്ന് പ്രൊഫസർമാർക്ക് സാധ്യമല്ല. അവര് പറയും അത് പ്രകൃതി നിയമമാണെന്ന്. ആ പ്രകൃതി നിയമത്തെയാണ് ഭാരതീയര് സഹസ്രാബ്ദങ്ങളായി ഈശ്വരനായി കണ്ടിരുന്നത്, ഈശ്വര നിയോഗമായി കണ്ടിരുന്നത്, പ്രകൃതിയുടെ നിയമമായി കണ്ടിരുന്നത്. അണോരണിയാൻ പറഞ്ഞിട്ട് മഹാരുദ്രയജ്ഞത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ടാമത്തൊരു വാക്കവര് പറഞ്ഞിട്ടുണ്ട്, മഹതോ മഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് ഭാരതീയ ഋഷിവര്യന്മാര് പറഞ്ഞു. അത്യുജ്വലമായ ഈ പ്രപഞ്ചത്തില് ഓരോ ഗോളങ്ങളും ഓരോ നക്ഷത്രങ്ങളും ഓരോ സാറ്റലൈറ്റുകളും നിരന്തരം അത്യുജ്വലമായ വേഗതയില് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയും അതാത് സോളാർ സിസ്റ്റത്തിലെ സൂര്യനെ ഭ്രമണം ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രക്രിയക്കാധാരഭൂതമായിരിക്കുന്ന ചൈതന്യം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഓരോ ഗ്രഹത്തിനോടും ചെന്ന് ചോദിക്കുക. ആ ഗ്രഹം പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ് എന്റെ ചൈതന്യം. ഈ ഭൂമി കറങ്ങി കറങ്ങി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന കൃത്യപന്ഥാവ് സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭൂമി പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ സൃഷ്ടിച്ചതിന് ശേഷം എന്നോട് സൂര്യന് പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിലേക്ക് ഞാൻ 3-ാം തീയതി എത്തും. സൂര്യനോട് ഏറ്റവും അടുത്ത് 3-ാം തീയതി ഞാൻ വരും. സൂര്യനോട് ഏറ്റവും അടുത്തും ഏറ്റവും അകലവും പോകുന്ന 2 എലിപ്റ്റിക്കൽ ബിന്ദുവിലൂടെ, ഒരു ഉജ്ജ്വലമായ എലിപ്റ്റിക്കൽ സർക്കിളിലൂടെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കാൻ പറഞ്ഞ പ്രകൃതി നിയമം, അത് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രജ്ഞനോട് ചോദിക്കുക, എന്താ ഈ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്തത്? എന്താ ഗ്രഹങ്ങൾ അതിനെ ഇഷ്ടമനുസരിച്ച് പോകാത്തത്? എന്താ സൂര്യൻ കൃത്യം രാവിലെ 6:52 ഉദിക്കുന്നത്? ഈ സോളാർ സിസ്റ്റം മുഴുവനും 72,000 km/h വേഗതയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ അവരെല്ലാം പറയും, ആരോ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആരോ ഞങ്ങളോട് ഇതെല്ലാം ചെയ്യാൻ അനുശാസിച്ചിട്ടുണ്ട്. അത് ഹിന്ദുവിന്റെ ഭാഷയില് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലയിൽ പറയുന്ന ഈശ്വര സങ്കല്പമാണ്. ഇന്ന് ഇവിടെ നടത്തിയ രുദ്രത്തില്, രുദ്രയജ്ഞ രുദ്രമന്ത്രത്തില്, നമസ്തേ രുദ്രമന്യവൗതോതൈഷവേ നമഃ, നമസ്തേ അസ്തുധന്വനേ ബാഹുഭ്യാമുദതേ നമഃ എന്ന് തുടങ്ങുന്ന രുദ്രമന്ത്രത്തില് ഈ പ്രപഞ്ച ചൈതന്യത്തെ ആവാഹിച്ചൊരു മന്ത്രം ചൊല്ലുണ്ട്. ശ്രീസം ചമേ ശ്യാമം ചമേ ത്രപുശ്ചമേ. ഈയത്തിന് നമസ്കാരം പറഞ്ഞു, ചെമ്പിന് നമസ്കാരം പറഞ്ഞു, ഹിരണ്യഞ്ചമേനാമയശ്ചമേ, സ്വർണത്തിന് നമസ്കാരം പറഞ്ഞു. കാരണം പ്രകൃതിയുടെ സൃഷ്ടിയുടെ ഭാഗമായ ഈ ഭൂമിയുടെ ഒരംശം അത് സ്വർണമാണ്, അത് ഈയമാണ്, അത് കോപ്പറാണ്, അത് ലെഡാണ്. അതുകൊണ്ട് ഞാൻ അതിന് നമസ്കാരം പറയുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചശക്തിയെ ബ്രഹ്മാമുരാരി ത്രിപുരാന്തകാരി ഭാനു ശശി ഭൂമിസുതോ ബുധശ്ച ഗുരുശ്ച ശുക്രശ്ച ശനി രാഹുകേതവ കുർവന്തു സർവേ മമ സുപ്രഭാതം എന്ന് പറഞ്ഞ് ബുധനും ശുക്രനും ഗുരുവിനും ശനിക്കും രാഹുവിനും കേതുവിനും ചന്ദ്രനും സൂര്യനും നമസ്കാരം പറഞ്ഞു. കാരണം പ്രപഞ്ച ചൈതന്യത്തിന്റെ ആ നിയമമനുസരിച്ച് പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായിരിക്കുന്ന വസ്തുക്കളെയെല്ലാം നമസ്കരിക്കുന്ന ആ ചൈതന്യത്തോടുകൂടി ഈ കലശത്തിന് കർപ്പൂരം വെച്ചുഴിയുമ്പോൾ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട്. ധ്രുവാദ്യൗഹും ധ്രുവാ പൃഥിവി ധ്രുവാ സപർവതാ ഇമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ച അഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ആ കർപ്പൂരം ഒഴിയുമ്പോൾ എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും പാറശാലയിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും സുഖസമൃദ്ധമായി ഭക്ഷണം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല. പകരം ഈ പ്രപഞ്ചഗോളങ്ങൾ മംഗളം വർഷിക്കട്ടെ, ധ്രുവാദ്യൗഹു ധ്രുവാ പൃഥിവി ഈ ഭൂമി മംഗളകരമായി ഇരിക്കട്ടെ, ധ്രുവാസ പർവതായിമേ ആ പർവ്വതങ്ങൾ മംഗളകരമായിരിക്കട്ടെ, ധ്രുവം വിശ്വമിതം ഈ വിശ്വം മുഴുവനും മംഗളകരമായിരിക്കട്ടെ, ധ്രുവം തേ രാജാ വരുണോ രാജാവ് മംഗളകരമായിരിക്കട്ടെ, വരുണൻ മംഗളകരമായിരിക്കട്ടെ, ധ്രുവം ദേവോ ബൃഹസ്പതി ദേവന്മാരു പോലും മംഗളകരമായിരിക്കട്ടെ, ബൃഹസ്പതി എന്ന ദേവഗുരു മംഗളകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭാരതീയ ചിന്താധാരയില് പ്രപഞ്ചത്തെ മുഴുവനും പൂജിക്കാൻ ആദ്യം പറഞ്ഞ ഉപനിഷത്തിലെ രണ്ടാമത്തെ വാക്ക് മഹതോ മഹീയാൻ. അതുകൊണ്ട് സൂര്യനെ നോക്കി, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ സൂര്യനെ നോക്കി ഞാൻ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിച്ചു. യോജന ആനാം സഹസ്രേ ദ്വേ ദ്വേഷദേ ദ്വേജയോജനേ ഏകേന നിമിഷാർദ്ധേന ക്രമമാണ നമോസ്തുതേ. അർത്ഥം 2202 യോജന വേഗത്തിൽ ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് പ്രകാശരശ്മിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന സൂര്യദേവ അങ്ങക്ക് നമസ്കാരം. ന്യൂട്ടൺ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതിന് 300 വർഷങ്ങൾക്ക് മുൻപ് സായണാചാര്യൻ പ്രകാശവേഗത എഴുതിയിട്ടാണ് സൂര്യനെ നമസ്കരിച്ചത്. ആ സൂര്യൻ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ രണ്ട് കൈയും കൂപ്പി നമസ്കരിച്ചു. സൂര്യൻ വെറും അഗ്നിഗോളമാണെന്ന് ഭാരതീയർക്കറിയാമായിരുന്നു. അഗ്നയർവാ സൂര്യോ അജായത, അഗ്നി കൊണ്ടാ സൂര്യൻ ഉണ്ടായത് എന്ന് കൈവല്യോപനിഷത്ത് പറയുന്നുണ്ട്. ആ അഗ്നിയെ ഞാൻ നമസ്കരിക്കാൻ കാരണം മിത്രോജനാന്യാധയതിബ്രുവാണോ മിത്രോ ദാധാര പൃഥിവി ഉദദ്ധ്യാം മിത്ര കൃഷ്ടേര നിമിഷാപി ചഷ്ടേ മിത്രായ ഹവ്യം കൃതമജ്യുഹോദ പ്രസമിത്രമർത്തോ അസ്തു പ്രയസ്വാൻ യസ്ത ആദിത്യ ശിക്ഷതേർവ്രതേന നഹന്യതേ നജീയതേ. ഒരിക്കലും നാശമില്ലാത്ത ഒരിക്കലും ജനനമില്ലാത്ത സൂര്യദേവ അങ്ങാണ് ഭൂമിയുടെ സർവചരാചരങ്ങൾക്കും ആധാരഭൂതമായ ശക്തി എന്നുള്ളത് കൊണ്ട് മിത്രോ ആധാര പൃഥിവി ഭൂമിയിലുള്ള സർവ്വദിനും മിത്രനാണ് ആധാരം എന്നറിഞ്ഞുകൊണ്ട് ആ മിത്രനായിക്കൊണ്ട് ഞാനിതാ അല്പം ഹവിസ് അല്പം നെയ്യ് അല്പം ചോറ് ഞാൻ ഈ അഗ്നിയിലേക്ക് കൊടുക്കുക. ഇത്രയും നെയ്യും കലശവും നമ്പൂതിരിമാരെയും വിളിച്ചു വരുത്തി പാറശാലയിൽ നടക്കുന്ന മഹായജ്ഞത്തെ കണ്ട് ചിലര് ചോദിച്ചു അത്രേ, എന്തിനാ ഇത്രയും വേസ്റ്റാക്കുന്നത് എന്ന്. നമ്മൾ വേസ്റ്റാക്കാറില്ല. ദിസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ടു ഹൂം ഇറ്റ് ഈസ് ഗിവൺ. ആരാ ഇത് തന്നത്? സൂര്യനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ 15 മിനിറ്റ് സൂര്യഗ്രഹണം ഉണ്ടായി കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം. പണ്ടുള്ളവര് പറഞ്ഞിരുന്നു രാഹു സൂര്യനെ പിടിക്കുന്നത് കൊണ്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ അശുദ്ധമാണ്, അതുകൊണ്ട് ഒരിക്കലും പുറത്തു വരരുത് എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറഞ്ഞു. രാഹുകേതു തിയറിയെല്ലാം അന്ധവിശ്വാസമാണ്. നിങ്ങൾക്ക് പുറത്തു വരാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, കോവളത്തേക്ക് പോകാം, ശംഖുമുഖത്തേക്ക് പോകാം, റോട്ടിൽ കൂടെ സൂര്യനെ നോക്കാതെ നടക്കാം. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി വിദ്യാർത്ഥികളോട് പറഞ്ഞു, സൂര്യഗ്രഹണം എന്ന ഭാരതീയ ചിന്താധാര അന്ധവിശ്വാസമാണ് എന്ന് എഴുതി അവർക്കറിയിച്ചാൽ അവരൊരു ഫിലിം അയച്ചു തരും. ആ ഫിലിം വെച്ച് നിങ്ങൾക്ക് സൂര്യനെ നോക്കാം. ഭാരതത്തിലെ രാഹു കേതു തിയറി പറഞ്ഞിരുന്നത് പുരാണത്തിലായിരുന്നു, അസ്ട്രോണമിയിൽ ഭാരതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാദയതി ശശി സൂര്യം ശശിനം ച മഹതി ഭൂഛായ. ചാദയതി മറയ്ക്കുന്നു, ശശി ചന്ദ്രൻ, സൂര്യം സൂര്യനെ, സൂര്യനെ ചന്ദ്രൻ മറയ്ക്കുന്നു. ശശിനം ച ചന്ദ്രനെയാകട്ടെ, മഹതി മഹത്തായ, ഭൂഛായ ഭൂമിയുടെ നിഴല് മറയ്ക്കുന്നു. തത് ഇതി ഗ്രഹണമധ്യം, അത് പൂർണ്ണമായാൽ പൂർണ്ണഗ്രഹണമാണ് എന്ന് 1700 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഭാരതത്തിൽ ഗ്രഹണം എന്ന അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറക്കിയ ശാസ്ത്ര സംഘടനകള് ഈ ഗ്രഹണ സമയത്ത് കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈസ്റ്റ് ഫോർട്ട് മോട്ട് മുതല് ചെങ്കോട്ടുകോണം ആശ്രമം വരെ കൃത്യം ഗ്രഹണ മധ്യത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് റോഡ് സൈഡിൽ ഒരൊറ്റ മനുഷ്യനെയും കാണാൻ സാധിച്ചില്ല. എന്താ ഈ ആധുനിക ശാസ്ത്ര യുഗത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ശാസ്ത്രം പ്രമാണം കൊടുത്ത് ശാസ്ത്രം അനുമതി കൊടുത്തിട്ട് പോലും ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത് പണ്ടത്തേക്കാൾ ശാസ്ത്രീയ അന്ധവിശ്വാസികളാ ഇപ്പോഴുള്ളത്. കാരണം പണ്ടുള്ളവര് ഫിലിം ഇല്ലാതെ സൂര്യഗ്രഹണം കണ്ടിരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, ചാണകവെള്ളം എടുത്ത് അതിലൂടെ സൂര്യനെ നോക്കാൻ അമ്മൂമ്മമാര് പറയും. അൾട്രാവയലറ്റ് രശ്മികള് 100% അബ്സോർബ് ചെയ്യാൻ ആകിരണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലിക്വിഡ് ആണ് ചാണകവെള്ളം. ചാണകവെള്ളത്തിലൂടെ സൂര്യനെ നോക്കിയാൽ കണ്ണിന് യാതൊന്നും സംഭവിക്കില്ല എന്ന് 1500 വർഷമായി പറഞ്ഞിരുന്നത് ഇന്നും ശരിയാണെന്ന് തെളിയിച്ചിട്ട് പോലും എന്തുകൊണ്ടാ ആൾക്കാർ പുറത്തേക്ക് വരാത്തത്? അവർക്കൊരു തോന്നല്, സൂര്യനോട് കളിച്ചാൽ ചിലപ്പോ കളി പഠിക്കും എന്നായിരിക്കാം. ആ സൂര്യ ചൈതന്യം കുറച്ചു സമയത്തേക്ക് ഭൂമിയിലേക്ക് വരാതെയായപ്പോൾ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 2 ദിവസം സൂര്യൻ ഭൂമിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പിച്ചു മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ടാണ് സൂര്യന്റെ മഹത്വം അറിഞ്ഞ ഭാരതീയ ഋഷിവര്യന്മാര് സൂര്യന്റെ ഡയമീറ്റർ 4450 യോജനയാണെന്ന് കൃത്യമായി ഗണിച്ചതിനു ശേഷം സൂര്യന്റെ ആംഗുലർ ഡയമീറ്റർ 32 മിനിറ്റ് ആണ് പ്രഭാതത്തിൽ, 31 ആംഗുലർ മിനിറ്റ് ആണ് നട്ടുച്ചയ്ക്ക് എന്ന് കൃത്യമായി ഗണിച്ചെടുത്ത, ആധുനിക ശാസ്ത്രത്തെ പോലെ ഗണിച്ചെടുത്ത ഈ ഋഷിവര്യന്മാര് സൂര്യനെ നമസ്കരിക്കാൻ കാരണം ഞാനും നിങ്ങളും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്നത് സൂര്യനാണെന്നറിഞ്ഞതുകൊണ്ടാണ്. സൂര്യന്റെ ചൈതന്യത്തെ വെറും ടെസ്റ്റ് ട്യൂബ് കൊണ്ട് മാത്രം അനലൈസ് ചെയ്യാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ ചൈതന്യത്തിന് ആധാരഭൂതമായതുകൊണ്ട് ആ സൂര്യനെ ഞാൻ നമസ്കരിച്ചു. മഹതോ മഹീയാൻ എന്ന് പറയുന്നത് പോലെ രുദ്രത്തില് ഗിരയഷ്ടമേ പർവതാഷ്ടമേ ശിഖതാഷ്ടമേ വനസ്പതയഷ്ടമേ ഓഷധയഷ്ടമേ എന്ന് പറഞ്ഞ് പർവ്വതങ്ങൾക്ക് നമസ്കാരം പറയുന്നുണ്ട്, നദികൾക്ക് നമസ്കാരം പറയുന്നുണ്ട്, എന്തിനേറെ പറയുന്നു. ഈ രുദ്രത്തില് ഉഴുന്നിനും ഉലുവയ്ക്കും യവയ്ക്കും അരിക്കും ഗോതമ്പിനും നമസ്കാരം പറയുന്നുണ്ട്. കാരണം അത് റേഷൻ കട വഴി കൊടുപ്പിച്ച മന്ത്രിമാരെ സ്മരിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഒരു പാത്രത്തിനകത്ത് നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിലുള്ള ഉഴുന്ന് എത്ര ദിവസം ഇരിക്കുന്നുവെന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര ദിവസം ആ ഉഴുന്ന് അവിടെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും കാലം ആ ഉഴുന്ന് അതേപോലെ ഉണ്ടാവും. വൈകുന്നേരം ഒരു ദിവസം ഒരര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ആ ഉഴുന്നൊന്ന് നോക്കുക, അതെല്ലാം മുളച്ചിരിക്കും. എന്നിട്ട് ഉഴുന്നിനോട് ചോദിക്കുക, നിന്നോട് ആരാ മുളയ്ക്കാൻ പറഞ്ഞത്? ഈ മുളയ്ക്കാനുള്ള ഊർജം നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഈ രീതിയിൽ മുളയ്ക്കാൻ പറഞ്ഞത് ആരാ? ഉഴുന്ന് പതുക്കെ ഉത്തരം പറയും, വളരെ പതുക്കെ പറയും, ഇതെല്ലാം പ്രകൃതി നിയമമാണ്, ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഇതെല്ലാം പ്രകൃതിയുടെ നിയമമായതുകൊണ്ട് എന്നിൽ ഈശ്വര ചൈതന്യമുണ്ട്. യവാ ആഷ്ടമേ മാഷാ ആഷ്ടമേ തിലാ ആഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ ണവഷ്ടമേ ശ്യാമാകാഷ്ടമേ നീവാരാഷ്ടമേ. ഒൻപത് ധാന്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അവയ്ക്ക് നമസ്കാരം പറയാൻ കാരണം ഉഴുന്ന് ദോശയുണ്ടാക്കിയിട്ട് എന്റെ ശരീരത്തിലുള്ള ചൈതന്യം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല, അതിനകത്ത് എന്റെ ശരീരത്തിലുള്ളതുപോലെ തന്നെ ജീവചൈതന്യത്തെ കുറിച്ച് ഇനി ഒരു 2000 വർഷത്തോളം ബയോകെമിസ്ട്രി പ്രൊഫസർമാര് ശ്രമിച്ചാലും ജീവൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ആ ജീവജാലങ്ങളിലുള്ള ചൈതന്യത്തെ നമസ്കരിക്കുകയല്ലാതെ സാധ്യമല്ലാത്തത് കൊണ്ട് അവരതിനു മുമ്പിൽ നമസ്കരിച്ചു. അതുപോലെ ബ്രാഹ്മണർക്ക് മാത്രം ചൊല്ലാനാണ് രുദ്രം എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച, മുക്കുവന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് രുദ്രത്തില്, വേടന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട് രുദ്രത്തില്. വേടനും മുക്കുവനും ശ്രീരുദ്രത്തില് നമസ്കാരം പറയണമെങ്കിൽ അവരെക്കാൾ ഉയരാനോ അവരെക്കാൾ താഴാനോ ആർക്കു വേണമെങ്കിലും സാധിക്കും. വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ലല്ലോ, വേദവ്യാസൻ മുക്കുവനായിരുന്നു. അദ്ദേഹമാണ് 397,000 അക്ഷരങ്ങളുള്ള ഋഗ്വേദത്തെ 193,000 പദങ്ങളിൽ 11,556 ഋക്കുകളിലാക്കി 64 അധ്യായങ്ങളിലായിട്ട് 8 അഷ്ടകങ്ങളായി ക്രോഡീകരിച്ച വേദവ്യാസൻ ബ്രാഹ്മണനായിരുന്നില്ല. അദ്ദേഹത്തിനെ ഗുരുവിന്റെ രൂപത്തിൽ വ്യാസപൂർണിമയുടെ അന്ന് നമസ്കരിക്കുന്ന എല്ലാ ബ്രാഹ്മണർക്കും ഓർക്കാം, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓർക്കാം, ഈ ചൈതന്യം വന്നത് ഋഗ്വേദത്തിന്റെ 57% മന്ത്രങ്ങൾ എഴുതിയ വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. ആ മന്ത്രങ്ങളെല്ലാം ചേർത്ത് നമസ്തേ രുദ്രമന്യ ഭൗതോ ദൈഷവേ നമഃ, നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുദേ നമഃ, യാ ദൈഷു ശിവതമാ ശിവം ബഭൂവദേതനോ ശിവാശരവ്യായ തവതയാനോ രുദ്രമൃടയാതേ രുദ്ര ശിവാതനൂരഘോരാപാപകാശിനി. നമ്പൂതിരിമാര് രുദ്രം ചൊല്ലുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് ഇത്. നമ്പൂതിരിമാര് രുദ്രം ചൊല്ലുന്നത്, ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതരുണ്ട്, ശൗനക ശിക്ഷപ്രകാരം അവർ രുദ്രം ചൊല്ലും. ഞാനിപ്പോ ചൊല്ലിയത് യജ്ഞവൽക്യ ശിക്ഷപ്രകാരം, അല്പം വ്യത്യാസമുണ്ട്. അർത്ഥം ഒന്ന്, അക്ഷരം ഒന്ന്, പദം ഒന്ന്, സന്ദേശം ഒന്ന്, അവയുടെ ചൈതന്യം ഒന്ന്. ആ ചൈതന്യമുള്ള രുദ്രത്തിന്റെ എല്ലാ വിവരണങ്ങളും അക്ഷരം പ്രതി ചൊല്ലിയാണ് അതിരുദ്രം നടത്തുന്നത്. ഭാരതീയ ചൈതന്യത്തിന്റെ ഈശ്വര സങ്കല്പത്തില് ശ്രീരുദ്രത്തിനും ശിവക്ഷേത്രത്തിനുമുള്ള ആ ഉജ്ജ്വലമായ സന്ദേശം മറ്റൊന്നിനും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതേ രുദ്രത്തില് അവർ അർച്ചന നടത്തുന്ന സമയത്ത് അരത്തമെറ്റിക്കൽ പ്രോഗ്രഷനും പറയുന്നുണ്ട്. ഇന്നുവരെയും ഒരു റിലീജിയസ് പുസ്തകത്തിലും ഒരു സ്പിരിച്വൽ പുസ്തകത്തിലും 1, 3, 5, 7, 9, 11, 13, 15 അതിനൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടോ? 1 നമസ്കാരം, 3 നമസ്കാരം, അത് രുദ്രത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തില് അതിപ്രഗത്ഭരായ ഗണിതജ്ഞന്മാര് രുദ്രത്തെ അംഗീകരിക്കുന്നത് ദ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ബുക്ക് ഇൻ ദ വേൾഡ്. ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമേ നവചമ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശചമേ നവദശചമേ ഏകവിഗുംശതിഷ്ടമേ ത്രയോവിഗുംശതിഷ്ടമേ പഞ്ചവിഗുംശതിഷ്ടമേ സപ്തവിഗുംശതിഷ്ടമേ എന്ന് പറഞ്ഞ് അവസാനത്തിലേക്ക് ഒരു പോക്കുണ്ട്. വാചശ്ച പ്രസവശ്ച ബിജശ്ച ക്രതുശ്ച സുവശ്ച മൂർധാച വ്യസ്മിയശ്ചാന്ധ്യായനശ്ചാന്ധ്യശ്ച ഭുവനശ്ച ഭുവനശ്ചാധിപതിശ്ച. അരത്തമെറ്റിക്കൽ പ്രോഗ്രഷനിലൂടെ കടന്ന് സംഖ്യയെ പ്രപഞ്ചം മുഴുവനും വ്യാപിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് ഞാനിതാ നമസ്കാരം ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ സന്ദേശം Rudram is not merely a spiritual wordings of mantras, but it has got all the metallurgical information, all the agricultural information, it has got the mathematical information. ആ ചൈതന്യത്തെയാണ് അതിരുദ്ര മഹായജ്ഞ സംഘാടകര് പാറശാലയിലേക്ക് കൊണ്ടുവന്ന് പൂജിക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് പറയുമ്പോഴാണ് ഭാരതീയ ചിന്താധാരകളില് ശാസ്ത്രവും ആത്മീയതയും ഇടകലർന്ന് ചൈതന്യവത്തായി വളരുന്നതിന്റെ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാന വാക്കുകളിൽ രണ്ടു പദങ്ങൾക്കാണ് ഞാൻ വിവരണം നൽകിയത്. മൂന്നാമതൊരു പദമുണ്ട്, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തു. ആത്മാവിന്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ഭാരതീയ ചിന്താധാരപ്രകാരം ഈശ്വര സങ്കല്പം. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഈശ്വരനെ പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? ചിന്തിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ചൈതന്യം അത് ഈശ്വരനാണ് എന്ന് പറയാൻ ഭാരതീയർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പിന്നെ സാധിച്ചിട്ടുണ്ട് മോസ്റ്റ് മോഡേൺ സയന്റിസ്റ്റുമാർക്ക്, ഭാരതീയരല്ലാത്ത വിദേശ ശാസ്ത്രജ്ഞന്മാർക്കും, ഭാരതീയരായ പഴയ വ്യക്തികൾ മുതൽക്ക് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന സർവർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം യഥാർത്ഥത്തില് വേദം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ഒരു ചോദ്യം യജ്ഞവൽക്യ മഹർഷിയോട് ശിഷ്യന്മാര് ചോദിച്ചു അത്രേ. അതിന് ഉത്തരം പറയാൻ വേണ്ടി നാല് ശിഷ്യന്മാരെ അയച്ചു. അവസാനം അതൊരു വലിയ കഥയാണ്, കഥ മുഴുവനും ഞാൻ പറയുന്നില്ല. ഇവര് വേദത്തിന്റെ സന്ദേശം പലതാണെന്ന് ശിഷ്യന്മാര് പറഞ്ഞു എങ്കിലും യജ്ഞവൽക്യ മഹർഷി പറഞ്ഞുകൊടുത്തു, ഋഗ്വേദം മുഴുവനും പഠിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സന്ദേശമുണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ, അറിവാണ് ബ്രഹ്മം. സ്വബോധം, കോൺഷ്യസ്നസ്, സെൽഫ് അവയർനെസ്, അതാണ് ഈശ്വരൻ. എത്ര വ്യക്തമായി പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഏതാണ്ട് 4000 BC യജ്ഞവൽക്യൻ പറഞ്ഞ അതേ മഹാവാക്യത്തെ നാസയിലെ ശാസ്ത്രജ്ഞന്മാര് 1997 അംഗീകരിച്ചിരിക്കുന്നു. സെൽഫ് അവയർ യൂണിവേഴ്സ്, എന്നിലും നിങ്ങളിലും ചരാചരങ്ങളിലും പ്രപഞ്ചത്തിലും ഗോളങ്ങളിലും സൂര്യനിലും സ്വബോധം എന്ന കോൺഷ്യസ്നസ് ഉണ്ടെന്നും ആ അറിവാണ് ഈശ്വര ചൈതന്യമെന്നും ഋഗ്വേദം പഠിച്ചാൽ മനസ്സിലാകുമെന്ന് യജ്ഞവൽക്യൻ പറഞ്ഞപ്പോൾ പുരുഷ സൂക്തത്തിലെ സഹസ്ര ശീർഷ പുരുഷ സഹസ്ര ആക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠ ദിശാങ്കുലം. പ്രപഞ്ച ചൈതന്യത്തിൽ ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളും ആയിരക്കണക്കിന് കൈകളുമുള്ള ഒരു പ്രപഞ്ച പുരുഷനുണ്ട്. ആ പ്രപഞ്ച പുരുഷ ചൈതന്യമാണ് സർവദിനും സ്വബോധമുണ്ടാക്കുന്നത് എന്ന് ആ വരി മനസ്സിലാക്കണമെങ്കിൽ ഋഗ്വേദത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ 10ാം മണ്ഡലത്തില് വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം ദമാദി സമ്പദത്രയർ ദ്യാവാ പൃഥിവി ജനയൻ ദേവ ഏകാഹ. ഈ ദ്യാവാ പൃഥിവികളെ മുഴുവനും സൃഷ്ടിച്ച ആ ഈശ്വര ചൈതന്യത്തിന് വിശ്വം മുഴുവനും കണ്ണുകളും വിശ്വം മുഴുവനും കൈകളും വിശ്വം മുഴുവനും പാദങ്ങളുമുണ്ട്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ ശിക്ഷാ സഖേഭ്യ ഹവിഷിസ്വധാവ സ്വയം യാജസ്വധന്വം പ്രധാന. സഹപ്രവർത്തകരുമായി ചിന്തിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനെ തൊഴാൻ വേണ്ടി അല്ലെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞിരിക്കുന്ന വിശ്വാമിത്ര കൃതിയായ 10ാം മണ്ഡലത്തിലെ ഈ അനുവാഗത്തിലെ ഈ വരിയെ ഇന്ന് ലോകത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് സ്വബോധം ഈശ്വര ചൈതന്യമാണ് എന്ന് കൃത്യം തിയററ്റിക്കൽ ഫിസിക്സ് വന്ന് നിൽക്കുന്ന ഒരു ബിന്ദുവാണ് ഇത്. ഷ്രൂഡിംഗറും ഹെയ്സൻബർഗും ഐൻസ്റ്റീനും അവരുടെ ലാസ്റ്റ് ദിവസങ്ങളില് ഐ വിൽ സേ അവരുടെ നോബൽ പ്രൈസ് വാങ്ങിച്ചതിന് ശേഷം, മരണശയ്യയിൽ കിടക്കുമ്പോഴൊന്നും അല്ല, നോബൽ പ്രൈസ് വാങ്ങിച്ചതിന് ശേഷം കിട്ടിയ സമയത്തില് ഭാരതീയ ചിന്താധാരകൾ വായിച്ച സമയത്ത് അവർ പറയുന്നു, ദ തിയറട്ടിക്കൽ ഫിസിക്സ് വിൽ ബി മീറ്റിംഗ് 1 point ബൈ ദ എൻഡ് ഓഫ് 20th സെഞ്ച്വറി ആൻഡ് ദാറ്റ് പോയിന്റ് വിൽ ബി ദ കൺക്ലൂഷൻ ഗിവൺ ബൈ ദ ഋഷീസ് ഓഫ് ഇന്ത്യ. ഇതിനപ്പുറം ഒരു ക്ലാരിറ്റിയും വേണ്ട, ഒരു ക്വാളിഫിക്കേഷനും ഒരു ഡെഫിനിഷനും വേണ്ട. തിയറട്ടിക്കൽ ഫിസിക്സ് 20th century അന്ത്യത്തിൽ ഏത് ബിന്ദുവിലാണോ ചെന്ന് എത്തി നിൽക്കുന്നത് അവിടെയായിരിക്കും ഭാരതീയ ചിന്താധാരയിലെ ഋഷിവര്യന്മാര് കൺക്ലൂസീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ബിന്ദു. എക്സാക്ട്ലി ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഹിയർ. ആ ചിന്താധാരയിലൂടെ ഋഗ്വേദം മുഴുവനും പഠിച്ചാൽ പ്രജ്ഞാനം ബ്രഹ്മം എന്ന വരിയില് യജ്ഞവൽക്യൻ പറഞ്ഞ ആ വരിക്ക് ശേഷം യജുർവേദം പഠിച്ചാൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഈശ്വരൻ രണ്ടാമത്തെ രൂപത്തിലുണ്ട്. അഹം ബ്രഹ്മാസ്മി. ഇന്നാരും അഹം ബ്രഹ്മാസ്മി എന്ന് കളിയാക്കി പറയാറില്ല. കാരണം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള ഒരു ഡൈനാമിറ്റ് ആണെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങി. അഹം ബ്രഹ്മാസ്മി എന്ന് ഹോട്ടലിലെ കാഷ്യർ പറയുന്ന മാതിരിയല്ല യജ്ഞവൽക്യൻ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തത്. കാരണം ഈ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ വാക്കുകള് അക്ഷരം പ്രതി ശ്രദ്ധിക്കുന്ന ഈ സദസ്സിലുള്ള ഓരോ വ്യക്തിയുടെയും ഹാർട്ട് കൃത്യമായി 72 പ്രാവശ്യം അടിക്കുന്നുണ്ട്. അവര് 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അവരിന്ന് ഉച്ചയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ച പ്രസാദം കൃത്യമായിട്ട് ദഹിക്കുന്നുണ്ട്. ദഹിച്ച ഭക്ഷണം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് ചെയ്ത ഭക്ഷണം ന്യൂക്ലിയോ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റുമായ എനർജി മോളിക്യൂളുകളായി മാറുന്നുണ്ട്. ആ എനർജി മോളിക്യൂളുകൾ ശരീരത്തിലൂടെ സഞ്ചരിച്ച് കണ്ണ് തുറന്നു വെക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നുണ്ട്. ആ എനർജി മോളിക്യൂളുകളാണ് നിങ്ങളുടെ ചെവിയെ ഈ വാക്കുകളിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നത്. ആ എനർജി മോളിക്യൂളാണ് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ താടിക്ക് കൈകൊടുത്തുകൊണ്ട് അവരെ ഇരിക്കാൻ നിർബന്ധിക്കുന്നത്. ഇത് ഇവരറിയുന്നില്ല. കാരണം ആരോ ശരീരത്തിനകത്ത് ചെയ്യിക്കുകയാണ്. ആരാ ചെയ്യിച്ചത്? സൃഷ്ടികർത്താവല്ല, അച്ഛനും അമ്മയുമല്ല, ഇവിടുത്തെ MLA യുമല്ല, ഇവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറുമല്ല. പിന്നെ ആരാ നിങ്ങളെ ചെയ്യിച്ചത്, ഈ രീതിയിൽ ഇരുത്തുന്നത്, എഴുന്നേറ്റ് പോകണ്ട എന്ന് പറയുന്നത്? ഒറ്റ ആൻസറേ പറയാൻ സാധിക്കുള്ളൂ. ഈ ശരീരത്തിനകത്ത് ശിവം എന്ന ശരീരം ശവം എന്ന ശരീരമാകുന്നതിനിടയ്ക്ക് ശരീരത്തിനകത്തൊരു ചൈതന്യമുണ്ട്. അത് ശവമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി അത് ഒരേ സ്ഥലത്ത് കിടക്കും. നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നും അത് കേൾക്കില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് മാതിരി പോലും കേൾക്കാതെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം, അത് ബയോ കെമിസ്ട്രി പ്രൊഫസർമാര് കഴിഞ്ഞ 115 വർഷമായിട്ട് ബയോ കെമിസ്ട്രിയിലെ ഗവേഷണവും റിസർച്ചും പഠനവും പഠിപ്പിക്കലും എല്ലാം നടത്തിയതിനു ശേഷം 2000 അവസാനത്തിൽ പറഞ്ഞു, ഈ ജീവൻ എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു മനസ്സിലായി. അത് ഇത്രയും കാലം ഉറപ്പിച്ചു മനസ്സിലാവാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇപ്പൊ എന്താ മനസ്സിലായത്? കണ്ടു പഠിക്കാനേ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. കണ്ടു പഠിച്ചതാ ഇതെല്ലാം. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് കണ്ണു പ്രവർത്തിക്കുന്നതിന് എന്റെ കണ്ണു മാത്രം 10 seconds പ്രവർത്തിക്കുന്നതിന് INS വിക്രാന്ത് എന്ന യുദ്ധക്കപ്പല് 10 വർഷം പ്രവർത്തിക്കാൻ വേണ്ട ശ്രദ്ധ 10 seconds പ്രവർത്തിക്കാൻ എന്റെ ഒരു കണ്ണിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം. ആരാ ഡിവോട്ട് ചെയ്യുന്നത്? എന്റെ ശരീരത്തിനകത്ത് ഒരു ക്യാപ്റ്റൻ ഇല്ല, എന്റെ ശരീരത്തിനകത്ത് ഒരു നിയന്ത്രണവും ഇല്ല. പക്ഷേ ഒരാളുണ്ട്, സർവ്വതും നിയന്ത്രിക്കുന്ന ഒരാള്. ആ വ്യക്തി പുറത്ത് കാണാതെ എന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 37.3°C കൃത്യം നിലനിർത്തുകയാണ്. 37.3 നിന്ന് 37.4° ടെമ്പറേച്ചർ എന്റെ ശരീരത്തിലായാൽ എന്നെ കൊണ്ട് വിയർത്തൊലിപ്പിക്കും.
ഞാൻ വിയർക്കാൻ തുടങ്ങും. ആ ടെമ്പറേച്ചർ 37.2 ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങും. മസിൽ വൈബ്രേഷൻ കൊണ്ട് ശരീരത്തിലെ ടെമ്പറേച്ചർ തനിയെ ഉണ്ടാക്കും. ഗോപാലകൃഷ്ണനോട് ചോദിക്കില്ല, ശരീരം തന്നെത്താൻ അത് ചെയ്യും. ഈ ചെയ്യിക്കുന്നത് ആരാണെന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഭാരതത്തിലേക്ക് വരണം. 11,000 വർഷം പാരമ്പര്യമുള്ള ഇവിടെ എഴുതിയിരിക്കുന്ന ഉപനിഷത്തുക്കളിലേക്ക് വന്നു ചോദിച്ചാൽ ഒറ്റ വരിയിൽ അവരുത്തരം പറയും. ജീവോ ബ്രഹ്മൈവ നാപര, ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മചൈതന്യമാണ്. എന്താ കണ്ടുപിടിച്ചത്? ഈ തിരുവനന്തപുരം സിറ്റി മുഴുവനും കറങ്ങി 110 വർഷം നടന്ന പാറശാല വഴിയും എല്ലാം പോയി 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 അവസാനം ആരോടും ചോദിക്കാതെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന ഒരാളോട് ചോദിച്ചു, ഏതാ പാറശാല മഹാദേവ ക്ഷേത്രം? അപ്പൊ മറ്റേ ആള് തിരിച്ചു ചോദിച്ചു, 110 വർഷം നിങ്ങൾ കറങ്ങി നടന്നിട്ടും ഈ ക്ഷേത്രം കണ്ടില്ലേ? നിങ്ങളിപ്പോ നിൽക്കുന്നത് അതിന്റെ മുമ്പിലാ. ഇതുപോലൊരു ഉത്തരമാണ് ജീവോ ബ്രഹ്മൈവ നാപര എന്ന് ഋഷിവര്യന്മാര് ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് പറഞ്ഞതിനെ ആധുനിക ശാസ്ത്രജ്ഞന്മാരെടുക്കുന്നത്. സെൽഫ് കോൺഷ്യസ്നെസ്, ഓരോന്ന് നോക്കുക, ഓരോ ജീവജാലങ്ങളെയും നോക്കുക. ഒരു കോഴി അതെന്തെല്ലാം തിന്നണമെന്ന് ജനിച്ചു വരുമ്പോ അതിനറിയാം. ഒരു പശുവിനറിയാം, ഒരു പൂച്ചക്കറിയാം, ഒരു പട്ടിക്കറിയാം, ഒരു പോത്തിനറിയാം, ഒരു ആനയ്ക്കറിയാം. കൃത്യമായിട്ട് അതിനറിയാം എന്തെല്ലാം ഭക്ഷിക്കാം, എന്തെല്ലാം ഭക്ഷിക്കാൻ പാടില്ലെന്ന്. പൂച്ചക്ക് എലിയെ കണ്ടാൽ തിരിച്ചറിയും, അതേ എലിയെ ആന കണ്ടാൽ ഒന്നും ചെയ്യില്ല. കാരണം ആനയ്ക്കറിയാം എലിയുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാക്കാൻ എന്റെ സൃഷ്ടികർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യജ്ഞവൽക്യൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഈശ്വര ചൈതന്യം പ്രജ്ഞാനം ബ്രഹ്മ, രണ്ടാമത്തേത് അഹം ബ്രഹ്മാസ്മി. സാമവേദം മുഴുവനും പഠിച്ചാൽ നിനക്ക് എന്തു മനസ്സിലാകുമെന്ന ചോദ്യത്തിന് യജ്ഞവൽക്യൻ പറഞ്ഞു, തത് ത്വമസി. മൂന്നാമത്തെ മഹാവാക്യമാണത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി. സുകുമാർ അഴീക്കോട് തത്വമസി എഴുതിയിട്ടുണ്ട്. അതേ തത്വമസി തന്നെയാണ് ഇതും. ഉപനിഷത് വാക്യമാണ്, ഞാൻ ഈശ്വര ചൈതന്യമാണെങ്കിൽ, അഹം ബ്രഹ്മാസ്മിയാണെങ്കിൽ, തത് അത് തന്നെയാണ്, ത്വം നീയും അസി ആകുന്നു. അതേ ഈശ്വര ചൈതന്യമാണ് നീയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഥർവവേദം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞത്. ഇന്ന് ഇവിടേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് ഒരു MRCP FRCS ഉള്ള അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞോളാനും പറഞ്ഞു, ഡോക്ടർ ഭാസ്കരൻ നായർ, കൊല്ലത്തുകാരനാ, ടെലിഫോണിൽ വിളിച്ചു ചോദിച്ചു, എന്താ സാറേ ഈ ആത്മാവും പരമാത്മാവും അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കുന്നത് STD ആണെങ്കിൽ ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് പറഞ്ഞാൽ STDക്ക് പൈസ കുറെ പോവും. ആത്മാവിന് വേണ്ടി അത്രയും STD എമൗണ്ട് മുടക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ടെലിഫോണിലൂടെ പറയാം, എന്നാലും സാറൊന്ന് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഒരൊറ്റ വരിയിലെ ശാസ്ത്രം സയൻസ് കൈകാര്യം ചെയ്യുന്നവർക്ക് ആത്മാവിനെയും പരമാത്മാവിനെയും പറയാൻ സാധിക്കും. പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം, സർവ്വജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന ചൈതന്യം, സർവഗോളങ്ങളെയും നിയന്ത്രിക്കുന്ന ചൈതന്യം, 1,250,000,000,000 പ്രകാശ വർഷം നീളമുള്ള ഡയമീറ്റർ ഉള്ള ഈ പ്രപഞ്ചത്തിലെ ഓരോ ആസ്റ്ററോയിഡ്സിനെയും ഗാലക്സിയെയും സൂര്യന്മാരെയും അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മടുക്ക് നിൽക്കുന്ന ഞാൻ കാണുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിൽ പരമമായ ആത്മചൈതന്യമായതുകൊണ്ട് അതിനെ പരമാത്മചൈതന്യം എന്ന് പറയുന്നു. അതിന്റെ ഒരംശം ഏതെങ്കിലും ഒരു ശരീരത്തിനകത്തുണ്ടെങ്കിൽ അത് ജീവാത്മചൈതന്യം എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കടലിലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു ബക്കറ്റിൽ കടലിലെ വെള്ളം എടുക്കുക, എന്നിട്ട് ബക്കറ്റിനോട് ചോദിക്കുക, നീ കടലാണോ? ബക്കറ്റ് പറയും, ഞാൻ കടലല്ല. നീ കടൽ വെള്ളമാണോ നിന്നിലുള്ളത്? അതെ, എന്നിലുള്ളത് കടൽ വെള്ളമാണ്. നീ കടലല്ല പക്ഷേ കടൽ വെള്ളമാണ് നിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് കടലെന്ന പ്രപഞ്ചത്തിലെ ഒരു ബക്കറ്റിലെടുത്ത വെള്ളം ആണ് എന്റെ ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യം. അതെങ്ങനെയാ മരിക്കുമ്പോ പരമാത്മാവുമായി ചേരുന്നത്? ആ ബക്കറ്റ് കടലിൽ മുക്കിപ്പിടിച്ച് ഒന്ന് പൊട്ടിക്കുക, എന്താ സംഭവിക്കുക? ജീവാത്മാവ് ഇരുന്ന കണ്ടെയ്നർ ബ്രേക്ക് ചെയ്തപ്പോൾ, മരിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന കടൽ വെള്ളം കടലിൽ അലിഞ്ഞു ചേർന്നു, ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേർന്നു. അപ്പൊ ഡോക്ടർ ഭാസ്കരൻ നായർ ചോദിച്ചു, ഈ ആത്മാവ് പുനർജനിക്കും എന്ന് പറയുന്നതോ? ഏത് സ്ഥലത്താണ് ആ ബക്കറ്റ് പൊട്ടിച്ചത്? അതേ സ്ഥാനത്ത് മറ്റൊരു ബക്കറ്റ് മുക്കി വെള്ളം എടുക്കുക, എന്താ സംഭവിക്കുക? കടലിലെ കുറെ വെള്ളം ബക്കറ്റിലേക്ക് വരും. നേരത്തെ ഉണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളം കടലിൽ അലിഞ്ഞു ചേർന്നതിൽ നിന്ന് കുറച്ചും ഇതിലേക്ക് വരും. അങ്ങനെ ആദ്യത്തെ ബക്കറ്റിലെ വെള്ളത്തിന് രണ്ടാമത്തെ ബക്കറ്റിലൂടെ പുനർജന്മം കിട്ടി. ഇതാരാ പറഞ്ഞത്? ഇത് വിശ്വാമിത്രൻ പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? മോസ്റ്റ് മോഡേൺ ഫിസിക്സുകാർ പറയുന്നു, എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള പൂർണമായ ഊർജത്തിന്റെ അളവ് സ്ഥിരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എന്റെ ഊർജം എങ്ങോട്ട് പോകണം? പ്രപഞ്ചത്തിൽ അലിയണം. ആരെങ്കിലും ജനിക്കുമ്പോൾ എവിടെ നിന്ന് കിട്ടണം? പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടണം, ഇല്ലെങ്കിൽ പുറത്തു നിന്ന് വരണം. LTTE-ക്കാര് പുറത്തുനിന്ന് വരുന്നത് മാതിരി വേറെ എവിടെ നിന്നെങ്കിലും ഊർജം കൊണ്ടുവരാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഈ ക്വസ്റ്റ്യനും എക്സ്പ്ലനേഷനും പ്രപഞ്ചത്തെ കുറിച്ചാ. പ്രപഞ്ചത്തെ കുറിച്ചല്ലാതെ ഭാരതത്തെ കുറിച്ചാണെങ്കിൽ നമുക്ക് പറയാം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാമെന്ന്. ഈ പ്രപഞ്ചത്തിലുള്ള എനർജി കോൺസ്റ്റന്റ് ആണെന്നും ദാറ്റ് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ്, ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. എനർജി നശിപ്പിക്കാനോ സൃഷ്ടിക്കാനോ സാധ്യമല്ല. ഒന്ന് മാറിയാൽ അത് മറ്റൊന്നായി തീരും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നാശതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരവിദൃഷ്ടോ ദസ്തനയോ തത്വദർശിവിഹി. ഉള്ളതില്ലാതെയാക്കാൻ സാധ്യമല്ല, ഇല്ലാത്തത് ഉണ്ടാക്കാനും സാധ്യമല്ല. ഇത് തമ്മില് വ്യക്തമായിട്ട് അറിയുന്നവരാരാണോ അവരെയാണ് സയന്റിസ്റ്റ്. ഉഭയോരവിദൃഷ്ടോ സ്തനയോ തത്വദർശിവിഹി, ഒരേപോലെ കാണാൻ സാധിക്കുന്നവരാണ് സയന്റിസ്റ്റുമാര് എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? ശ്രീകൃഷ്ണനാ. ഒരു മോഡേൺ ശാസ്ത്രജ്ഞനുമല്ല. BC 3138 ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊടുത്ത ഭഗവത്ഗീതയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ ഇക്വിലിബ്രിയം വിൽ ബി നള്ളിഫൈഡ് എന്ന് ലീ ഷാറ്റ്ലിയർ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം, അത് പറഞ്ഞിരിക്കുന്നതും ശ്രീകൃഷ്ണനാ. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന, ധാർമ്മികതയിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന് എപ്പോഴെല്ലാം അബ്നോർമാലിറ്റി സംഭവിക്കുന്നു, അതിനെ നോർമലാക്കി കൊണ്ടുവരാൻ എന്റെ ഓർഡർ അനുസരിച്ച് സിസ്റ്റം പ്രവർത്തിക്കുമെന്ന് ലീ ഷാറ്റലിയർ ജനിക്കുന്നതിന് 5130 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ജീവനെ കുറിച്ച് ജീവോ ബ്രഹ്മൈവ നാ പരാ എന്നും അഥർവവേദത്തിലൂടെ അയമാത്മാ ബ്രഹ്മ എന്നും പറഞ്ഞ ആ മഹച്ചൈതന്യത്തെ കുറിച്ച് നോക്കുമ്പോഴാണ് ആധുനിക ശാസ്ത്രവും 11,000 വർഷത്തോളം പാരമ്പര്യമുള്ള ഭാരതീയ സന്ദേശങ്ങളും ഒരൊറ്റ പന്ഥാവിയില് കൂട്ടിയിണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയും ഉജ്ജ്വലമായ ചിന്താധാരയുടെ അവകാശികളാണ് നമ്മള്. ഭാരതീയ ഈശ്വര സങ്കല്പത്തില് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിശിതോസ്യ ജന്തോ എന്ന വരി മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്കാണ് മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ, പ്രപഞ്ചത്തിന്റെ രൂപത്തില്, പ്രപഞ്ച പുരുഷന്റെ രൂപത്തില്, നീല നിറത്തില്, മിൽക്കി വേ എന്ന പാലാഴിയില്, എന്ന സോളാർ സിസ്റ്റത്തിനകത്ത്, മിൽക്കി വേ ഗാലക്സി എന്ന സിസ്റ്റത്തിനകത്ത് വിഷ്ണുവിനെ ഉറക്കി ഇൻഫിനിറ്റി എന്ന പദത്തിലൂടെ ശോഭിപ്പിക്കുന്ന അനന്തം എന്ന പദം വ്യക്തമായി വിവരിച്ചിരിക്കുന്ന അനന്ത സർപ്പത്തിന്റെ മുകളിൽ സർപ്പത്തിനെ എടുക്കാൻ കാരണം, ഏത് ഗാലക്സിയുടെ ഫോട്ടോ എടുത്താലും ആ ഗാലക്സി എല്ലാം ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാതൃഭൂമിയിലെ ചില ഫോട്ടോ ചില ഗാലക്സിയെ കുറിച്ച് നോക്കിയാൽ കോയിൽഡ് സ്ട്രക്ചറാ, കോയിൽഡ് സ്ട്രക്ചറായിട്ടുള്ള ഒരേ ഒരു ജീവി സർപ്പമാണ്. ചിലപ്പോ ചില എം എൽ എമാരും കോയിൽഡാവും. അതൊഴികെ ബാക്കിയുള്ള സർപ്പം അനന്ത സർപ്പത്തിന്റെ മുകളില് നീല നിറത്തില്, പ്രപഞ്ചത്തിന്റെ നിറം നീലയാണ്, ആറ്റത്തിന്റെ നിറവും നീലയാണെന്ന നേച്ചർ എന്ന മാഗസിൻ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തതായ ഒരു ഉജ്ജ്വല സത്യമുണ്ട്. ആറ്റത്തിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ അത് ഉജ്ജ്വലമായ നീല നിറമായിരിക്കും അതിനുള്ളതെന്ന്. ആ നീല നിറവും കൊടുത്ത് വിഷ്ണുവിനെ അവിടെ കിടത്തി ഉറക്കിയപ്പോൾ പ്രപഞ്ചം എന്ന വിശ്വരൂപം ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം, ദിവ്യ ചക്ഷുസുകൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രപഞ്ച രൂപത്തെ മുമ്പിൽ നിർത്തി പാരശാല ക്ഷേത്രത്തിൽ വരുന്നവരോടും 100 കോടി ജനങ്ങളോടും ഇനി ഇവിടേക്ക് വരാൻ പോകുന്ന 500 കോടി ജനതയോടും പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. ഊഹിക്കാനും ചിന്തിക്കാനും മനസ്സിൽ മനനം ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിതാ ഒരു രൂപം തരുന്നു, ഒരു അനന്ത ശയനത്തിന്റെ രൂപം, ശാന്താകാരം, ഭുജകശയനം, പത്മനാഭം, സുരേശം. അടുത്ത രണ്ട് വാക്കുകള് വിശ്വാകാരം, ഗഗനസദൃശം. വിശ്വത്തിന്റെ ആകൃതിയാ, വിശ്വത്തിന് എന്ത് ആകൃതിയാ ഉള്ളത്? ഗഗനസദൃശം. വോയേജർ 12 വർഷങ്ങൾക്ക് മുൻപ് നെപ്റ്റ്യൂണിന്റെയും പ്ലൂട്ടോയുടെയും അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നോക്കിയാൽ ആകാശം പിന്നെയും അത്രയും അകലെയുണ്ട്. അങ്ങനെയുള്ള ഗഗന സദൃശം, ആകാശത്തിന്റെ സദൃശമുള്ള വിഷ്ണുവിനെ മുമ്പിലോട്ട് എടുത്തു തന്നിട്ട് പറഞ്ഞു, ഈശ്വരനായി സങ്കൽപ്പിക്കുക. ഒരു കാര്യം പറയാം, ലോകത്തിൽ ഇനി വരുന്ന 10 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും പുതിയ ഒരു മതമുണ്ടായാൽ, പുതിയ ഒരു ധർമ്മമുണ്ടായാൽ, വിഷ്ണുവിന്റെ രൂപത്തെ പോലെ ഒരു ഈശ്വരനെ സൃഷ്ടിക്കണമെങ്കിൽ ആ ധർമ്മം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഉണ്ടായാലേ പറ്റുകയുള്ളൂ. മറ്റൊരു ധർമ്മത്തിലെ ഈ വിശ്വാകാരത്തിലുള്ള ഈശ്വരനെ സൃഷ്ടിച്ചു മുമ്പിൽ നോക്കാൻ സാധ്യമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സയന്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് എനിബഡി ക്യാൻ അപ്രൂവ്, അപ്രീഷിയേറ്റ് ആൻഡ് ആക്സെപ്റ്റ്. അതാണ് വിശ്വാകാരം. അതുപോലെ തന്നെ ഒരു ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ടൈം ആക്സിസും ഉള്ള 4 അക്ഷങ്ങളുള്ള 4 തല കൊടുത്ത് നാൽമുഖൻ എന്ന ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് സനാഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മ പ്രജാപതി, വിഷ്ണുവുമായി ഒരു താമരയിലൂടെ ഗർഭസ്ഥ ശിശു അമ്മയുമായി പൊക്കിൾ കൊടിയിലൂടെ ബന്ധപ്പെടുന്നത് പോലെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സൃഷ്ടിയുടെ ആധാരമായ പ്രപഞ്ചവുമായി പൊക്കിൾ കൊടിയിലൂടെ ബന്ധപ്പെടുത്തിയപ്പോൾ അൾട്രാ മോഡേൺ മാത്തമാറ്റിക്സും അൾട്രാ മോഡേൺ ബയോകെമിസ്ട്രിയും പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രൂപത്തിലാണെന്ന് ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനായ ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം. ഇതിനപ്പുറം ഈശ്വരനെ കുറിച്ച് ഒരു പിക്ടോറിയൽ സിംബോളിക് റെപ്രസെന്റേഷൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ ത്രിമൂർത്തിയായ ശിവനെ നമ്മൾ ഇവിടത്തെ നമ്പൂതിരിമാര് പൂജ കഴിക്കുന്ന സമയത്ത് ആവാഹിക്കാറുണ്ട്. ബിഭ്രദോർഭിക്കുടാരമൃഗം അഭയ വരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്ര ചർമാത്തവാസ ധേയോ മുക്ത പരാഗാമൃതരസഖില ദാദ്രിപ്രഭാ പഞ്ചവക്ത്ര ത്രക്ഷക്കോടീര കോടിരഗടിത തുഹിനരോചിഷ്കല ഉത്തുംഗമൗലി എന്ന് പറഞ്ഞ് ആ ശിവനെ തൊഴുമ്പോൾ അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. ശിവനെ മാത്രം ഞാൻ അർദ്ധനാരീശ്വരനായിട്ട് തൊഴും. അതിന് കാരണം ശിവൻ മൃത്യുഞ്ജയനാണ്. മൃത്യുവിന്റെ അധീനതയുള്ള പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെയാണ് ധ്യേയ പഞ്ചമുഖോരുദ്ര അഞ്ചു മുഖങ്ങളായി ധ്യാനിക്കണമെന്ന് പറയുക. തൃക്കണ്ണിലെ അഗ്നിയും ജടയിലെ വായുവും ജടയിൽ തന്നെയുള്ള ജലവും കയ്യിലുള്ള ആയുധവും കഴുത്തിലുള്ള സർപ്പത്തിന് സിംബോളിക്കായി റെപ്രസെന്റ് ചെയ്യുന്ന രോഗവും, അങ്ങനെ അഞ്ചെണ്ണം. ആ അധീശനെ മംഗളകരമായി ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർമക്ഷീയമാമൃതാത്. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി എന്നെ മരണത്തിൽ നിന്ന് അല്പം കാലത്തേക്ക് മാറ്റി നിർത്തണേ എന്ന് രണ്ട് കയ്യും കൂപ്പി പാടുമ്പോൾ, ഒരു പക്ഷേ രണ്ട് കയ്യും കൂപ്പി ഈ വേദമന്ത്രം ചൊല്ലുമ്പോൾ ഒരു പക്ഷേ കേരളീയരും ഭാരതീയരും വിചാരിക്കും ശിവൻ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന്. ഇന്ന് ഏറ്റവും കൂടുതൽ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് ആരാണെന്നറിയാമോ? എല്ലാ കാറിനകത്തും ഗായത്രി മന്ത്രത്തിന്റെയും മൃത്യുഞ്ജയ മന്ത്രത്തിന്റെയും കാസറ്റ് ഉണ്ടാവും. വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോകുന്നത് വരെ ഈ കാസറ്റ് ഇട്ട് മന്ത്രം കേട്ടുകൊണ്ടാണ് ഓഫീസിൽ ആൾക്കാർ പോവുക. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഉജ്ജ്വലമായ ഡോക്ടർമാര് പറഞ്ഞു, നിരന്തരം ഗായത്രി മന്ത്രവും ഇതുപോലെ മൃത്യുഞ്ജയ മന്ത്രവും വളരെ ടെൻഷനുള്ള ഡ്രൈവിംഗ് സമയത്ത് കേട്ടാൽ ബി പി കൂടില്ല, ഹാർട്ട് അറ്റാക്ക് വരില്ല. ഇത് രണ്ടും മരണകാരണ. ഏതായാലും കേരളത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് 37% എവറി ഇയർ കൂടിക്കൊണ്ടുവരുന്ന അവസരത്തിൽ ന്യൂ ഓർലിയൻസുകാർ ചെയ്യുന്നത് പോലെ കാറിൽ മൃത്യുഞ്ജയ മന്ത്രം വെച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമെങ്കിലും ഭാര്യയോടും മക്കളോടും പറയാം, ഞാൻ കാറിൽ മൃത്യുഞ്ജയ മന്ത്രം വെക്കാൻ കാരണം ആത്മീയവാദി ആയതുകൊണ്ടൊന്നുമല്ല, ന്യൂ ഓർലിയൻസിലെ ഡോക്ടർമാർ അവിടത്തെ ജീവിക്കുന്ന എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ് കാറിൽ ഗായത്രി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും വെക്കാൻ. അപ്പൊ ഞാൻ അമേരിക്കക്കാരെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇതിനകത്ത് ഈ കാസറ്റ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സന്തോഷിക്കാനും അവസരമുള്ളത് കൊണ്ട് ഈ മൃത്യുഞ്ജയ മന്ത്രത്തിലെ ശിവനെ മംഗളരൂപി ആയതുകൊണ്ട് ആ ശിവൻ ഒരു വള്ളി വന്നത്. ശിവം ശാക്കൊരു വള്ളിയുണ്ട്, ആ വള്ളിക്കൊരു പേരുണ്ട്, വള്ളിദേവി. ആ വള്ളിദേവിയാണ് പാർവതി. പാർവതിയും കൂടി ചേർന്ന ശിവനാണ്, കൺസെപ്റ്റാണ്. കാരണം ശിവനും പാർവതിയും എന്നെയും നിങ്ങളെയും പോലെ സാധാരണ മനുഷ്യരാണെന്നൊക്കെ വിചാരിച്ചാൽ ശുദ്ധ അബദ്ധം പറ്റും. കാരണം ശിവനും പാർവതിക്കും അച്ഛനും അമ്മയും ഒന്നുമില്ല, അവര് മനുഷ്യരും അല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വീട്ടിനകത്ത് പണപ്പെട്ടിയിലുള്ള 500 നോട്ട് മാത്രം നോക്കി നിരന്തരം ജീവിക്കുന്ന വ്യക്തിക്ക് ഈശ്വരന്റെ രൂപം ചിന്തിക്കാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവോ? അത് മനസ്സിലാവാത്തത് കൊണ്ട് അവർക്കു കൂടി മനസ്സിലാക്കാൻ പാകത്തിന് ഒരു രൂപം കൽപ്പിച്ച് മുമ്പോട്ട് തന്നപ്പോൾ 21-ാം നൂറ്റാണ്ടും 22-ാം നൂറ്റാണ്ട് കഴിഞ്ഞാലും അതില് ഇന്ത്യൻ ഭരണഘടനയിൽ അമെന്റ്മെന്റ് വരുത്തുന്നത് പോലെ ശിവന്റെ ശരീരത്തിൽ അമെന്റ്മെന്റ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് പെർഫെക്റ്റ് ആയിട്ട് സകല സയന്റിഫിക് കൺസെപ്റ്റുകളും കൂടി ചേർത്ത് അർദ്ധനാരീശ്വരനായി ചേർത്ത് ശിവന്റെ ചൈതന്യത്തിൽ വള്ളിയിട്ട് വള്ളി മാറ്റി ശിവനെ ആരാധിച്ചാൽ ശിവം ശവമാവും. അതുകൊണ്ട് പാർവതി സമേതനായ ശിവൻ ശക്തിയുടെ മൂർത്തിമത് ഭാവമായ പാർവതിയെയും കൂടി ചേർത്ത് ശിവനെ ആരാധിക്കാൻ പറഞ്ഞ് പാറശാലയിലേക്ക് വരാൻ ചില ജ്യോതിഷന്മാർ എഴുതി കൊടുക്കുന്നതിന്റെ പുറകിലും നിങ്ങൾക്ക് വരാൻ തോന്നിയതിന്റെ പുറകിലുമെല്ലാം ഉള്ള ഈ ചൈതന്യമാണ് ലോകത്തിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വാക്ക്. 207 ആറ്റമിക് റിയാക്ടർ ഉണ്ട് ലോകത്തില്. 207 ആറ്റമിക് റിയാക്ടറും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ശിവം ശക്തിയുടെ ഉറവിടമാണെന്ന് തെളിയിക്കാൻ ഇതിൽ പരം ഒരു എക്സാമ്പിൾ എന്താ വേണ്ടത്? ലോകത്തിലെ 2 പ്രോസസിംഗ് കാര്യങ്ങൾക്ക് മാത്രമേ വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഒന്ന്, ആറ്റമിക് റിയാക്ടറില് ഹെവി വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. 2, പാറശാല മഹാദേവ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തേക്ക് നോക്കിയാൽ ശിവലിംഗത്തിന്റെ മുകളിൽ ഒരു ധാരക്കടാരം വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും അതിൽ നിന്ന് ദർഭപുല്ല് വഴി ഈ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് ഓരോ ഡ്രോപ്പ് വെള്ളം വരുന്നത് കാണാൻ സാധിക്കും. അപ്സുമേ സോമോ അബ്രവീയന്തർവിശ്വാനി അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജി ആപപ്രണീത ഭേഷജം വരൂധം തൻവേ ഏമമാജോക്ച സൂര്യം ദൃശേ ഇതമാപപ്രവഹത യത്കിഞ്ച എന്ന് പറഞ്ഞ് ആ ജലം ഔഷധമാണ്, സർവ അഗ്നിയെയും ശമിപ്പിക്കുന്ന ഔഷധത്തെ പോലെയുള്ള യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് മോഡേൺ സയൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ജലത്തെ യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് ആപശ്ച വിശ്വഭേഷജി, ജലമാണ് വിശ്വഭേഷജി യൂണിവേഴ്സൽ മെഡിസിൻ എന്ന് വ്യക്തമായി പറഞ്ഞ ആ ജലത്തെ അപോഹിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദധാതന മഹേരണായ ചക്ഷസേയോ വശിവതമോ രസത്തസ്യ ഭാജയദേഹന ഉശതീരവമാതര തസ്മാത് അരംഗമാമവോ യസ്യ ക്ഷയായ ജിൻവത ആപോജനയതാജന. സർവചൈതന്യയ്ക്കും ആധാരഭൂതമായിരിക്കുന്ന എല്ലാ ക്ഷയത്തെയും ഇല്ലാതെയാക്കി അക്ഷയമാക്കി തീർക്കുന്ന ആ ജലത്തെയാണ് ധാരക്കടാരം വഴി പൂജാരി ഒഴിച്ച് ഈ ശിവലിംഗത്തിലേക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക, 1948 മറ്റോ ആണെന്ന് തോന്നുന്നു ആദ്യത്തെ റിയാക്ടർ ഉണ്ടായത്. അതിനെത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഊർജത്തിന്റെ മൂർത്തിമത് ഭാവമായ ശിവലിംഗത്തിന്റെ ഈശ്വര ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ രണ്ട് കൺസെപ്റ്റുകൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ശിവലിംഗത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്. 23 × 10⁻³ ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ശിവലിംഗത്തിനകത്ത് അബ്സോർബ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത്രേ ഏറ്റവും കൂടുതൽ ഊർജം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന വിഗ്രഹം സർപ്പരാജ്ഞി വിഗ്രഹമാണ്. സർപ്പക്കാവിന്റെ അകത്ത് വെക്കുന്ന സർപ്പരാജ്ഞി വിഗ്രഹമാണത്. ഇത് ഇന്ത്യക്കാര് കണ്ടുപിടിച്ചതൊന്നുമല്ല, പാശ്ചാത്യര് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോട്ടോഗ്രാഫിക്കൽ ടെക്നിക് ഉപയോഗിച്ച് ഫോട്ടോഗ്രാം എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ആ സർപ്പരാജ്ഞി വിഗ്രഹത്തിന്റെ പ്രത്യേകത. സർപ്പരാജ്ഞി വിഗ്രഹം ഒരു കാരണവശാലും വീട്ടിനകത്ത് വെക്കരുത്. നിറച്ച് മരങ്ങളുള്ള, ചുറ്റും കാടിന്റെ അടുത്ത് വെള്ളമുള്ള, അതുപോലെ തണുപ്പുള്ള ഒരു സ്ഥലത്ത് മാത്രം പ്രതിഷ്ഠിക്കാൻ പറ്റുന്നതാണ് സർപ്പരാജ്ഞി വിഗ്രഹം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എനർജി ഒന്നും കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് ഈ വിഗ്രഹം അവിടെയേ വെക്കാൻ പാടുള്ളൂ എന്ന് കണ്ടുപിടിച്ചവരാണ് ഭാരതീയരെന്ന് ഓർക്കുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ മഹത്വം എവിടെയെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടോ? ഒരൊറ്റ പോയിന്റിൽ വഴിതെറ്റി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്റർപ്രിട്ടേഷനിൽ തെറ്റ് വന്നിട്ടുണ്ട്. മുരുകന് 7 തലയുണ്ട് എന്ന് പറയാറുണ്ട്. മുരുകന് 7 തലയില്ല. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നീ 6 വേദാംഗങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൂജിക്കേണ്ടത് മുരുകനാണ്. വേദാംഗങ്ങളുടെ അധിദേവത മുരുകനായതുകൊണ്ടാണ് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികള് അവനവന് ഇഷ്ടമുള്ള രൂപത്തിൽ മുരുകനെ ആരാധിക്കുന്നത്. 6 പഠിക്കാൻ താല്പര്യമുള്ളവര് 6 തലയും ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒരു മുരുകനെ ഉണ്ടാക്കി പഠിക്കാം. അത് ഒരുമിച്ചുള്ള ചൈതന്യത്തിന്റെ റെപ്രസെന്റേഷൻ. അതിലപ്പുറം ഒന്നുമില്ല. അങ്ങനെ ദേവതമാരെ നോക്കിയാൽ അടുത്ത കാലത്ത് ഒരു പ്രൊഫസർ സ്റ്റാള്, അദ്ദേഹം ന്യൂറോ സർജനാണ്, മഹർഷി മഹേഷ് യോഗിയുമായി ബന്ധപ്പെട്ട് ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു പക്ക ക്രിസ്ത്യനാണ്, ഹിന്ദു അല്ല. അദ്ദേഹം ബ്രെയിനിന്റെ ഓരോ ഫോട്ടോഗ്രാഫി എടുത്തതിന് ശേഷം പുറകുവശത്തിന്റെ ഫോട്ടോഗ്രാഫിയും ഗണപതിയുടെ പടവും കൂടി വെച്ച് നോക്കിയപ്പോൾ ബ്രെയിനിന്റെ പാർട്ടും ഗണപതിയുടെ രൂപവും തമ്മില് അവിഭാജ്യമായ ബന്ധം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അദ്ദേഹം ഒത്തിരി ന്യൂറോ സർജൻസിനെ അത് കാണിക്കുകയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ ഒരു ഈശ്വര രൂപമുണ്ടായത് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും തിന്മകൾക്കും വിഘ്നത്തിനും അവിഘ്നത്തിനും കാരണഭൂതമായ ഈ തലച്ചോറ്. ചിലപ്പോ അത് അല്പം അബ്നോർമൽ ആവുമ്പോ നമ്മൾ പറയാറുണ്ട്, നിന്റെ തലയ്ക്കകത്ത് എന്താണ്, കളിമണ്ണാണോ എന്ന്. അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്താലേ നല്ല ചിന്ത ഉണ്ടാവുള്ളൂ എന്നുള്ളത് കാണിക്കുന്ന ആ ബ്രെയിനിന്റെ രൂപം തന്നെയാണ് ഗണപതിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗണപതിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അതിന്റെ പുറകില് ഇനിയും അറിയുകയും അറിയിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു രൂപം ഗണപതിയുടെ രൂപത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. രാവണന് 10 തല ഉണ്ടായിരുന്നില്ല. 4 വേദങ്ങളും ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദവും നേരത്തെ പറഞ്ഞ 6 വേദാംഗങ്ങളും പഠിക്കാൻ കഴിവുണ്ടായിരുന്നത് കൊണ്ട്, 10 തലയുടെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് രാവണന് 10 തലയുള്ള ദശമുഖൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു തലയേ ഉള്ളൂ. അതുപോലെ നോക്കുമ്പോഴാണ് ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളുടെ ശാസ്ത്രീയത വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നത്. ഉജ്ജ്വലമായൊരു ജീവിതത്തിന് ഈ ഈശ്വര സങ്കല്പം ഏറ്റവും ഐഡിയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഗ്രഹങ്ങൾ എടുത്താലും പ്രപഞ്ചമെടുത്താലും ചൈതന്യമെടുത്താലും വേദങ്ങൾ എടുത്താലും ഈ സന്ദേശം അവ പുറത്തേക്ക് വിടുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങളും അത്ര തന്നെ മഹത്വമുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു 23% ഹാർട്ട് അറ്റാക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ വൈകുന്നേരം കിടക്കുന്ന സമയത്തോ ആണ് 23% ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. കാരണം വെർട്ടിക്കലായി നിൽക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഹൊറിസോണ്ടലായി കിടക്കുമ്പോൾ ഹാർട്ടിന് ആ ജെർക്ക് താങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറെ സമയം കിടക്കയിലിരുന്നതിന് ശേഷമേ കിടക്കാവൂ. അതിന് ഭാരതീയര് പറഞ്ഞിരുന്നു, മക്കളെ കിടക്കയിലിരുന്ന് 10 നാമം ജപിച്ചതിന് ശേഷം കിടന്നാ മതിയെന്ന്. നാമം ജപിക്കേണ്ടത് പൂജാമുറിയിലല്ലേ, കിടക്ക അശുദ്ധമല്ലേ, അത് സാരമില്ല, ഇവിടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നതുകൊണ്ട് ആചാരം ശാസ്ത്രീയമാകുന്നു. വടക്കോട്ട് തല വെച്ച് കിടക്കരുത്. മാഗ്നറ്റിക് മെറിഡിയന് നേരെ കിടന്നാൽ ശരീരത്തിനകത്തുള്ള 9 gram ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ ബ്രെയിനിൽ വന്ന് ഫ്ലോ ബ്ലോക്ക് ചെയ്യാൻ സാധ്യമുള്ളത് കൊണ്ട് മാഗ്നറ്റിക് മെറിഡിയന് അലൈൻ ചെയ്ത് കിടക്കരുത്, വെർട്ടിക്കൽ ആയിട്ട് കിടക്കാൻ പറഞ്ഞിരുന്നു. പണ്ടുള്ളവർക്ക് മാഗ്നറ്റിക് മെറിഡിയൻ അറിഞ്ഞില്ലെങ്കിലും അവര് പറഞ്ഞ ആചാരം ശരിയാണ്. ചെവിയിൽ തുളസി വെക്കാൻ പറയും, ധാതൻ മാംസം പിബൻ മദ്യം സിംഗച്ചൻ അന്ത്യജാതി സദ്യോ ഭവതി ഭൂതാത്മാ കർണേ തുളസി ധാരണാത്. ശരീരം ശുദ്ധീകരിക്കാൻ ചെവിയില് തുളസി വെക്കാൻ പറയും. ആ തുളസി വെക്കുന്ന ചെവിയുടെ പുറകിലാണ് ശരീരത്തില് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയുള്ള തൊലിയുള്ളത്, ത്വക്ക് ഉള്ളത്, സ്കിൻ ഉള്ളത്. ആ സ്കിന്നിലൂടെ തുളസിയുടെ സത്ത് ശരീരം വലിച്ചെടുക്കും. ഓരോ ചന്ദനക്കുറി തൊടുമ്പോഴും ആ ചന്ദനത്തിലുള്ള സാന്റലോളും സാന്റലോളും സാന്റലീനും ഈ കോമ്പൗണ്ട് ശരീരത്തിനകത്തേക്ക് വലിച്ചെടുക്കുന്നു. ഒരു ഗണപതി ഹോമം നടത്തി ആ പുക കോളറയുടെയും ടൈഫോയിഡിന്റെയും ചിക്കൻ പോക്സിന്റെയും മട്ടൺ പോക്സിന്റെയും ഓരോ വൈറസ് ഉള്ള ഒരു പെട്രി ഡിഷിൽ വെച്ച് ഗണപതി ഹോമത്തിന്റെ പുകയിലൊന്ന് കാണിച്ച് അടച്ചു വെക്കുക. 10 ദിവസം കഴിഞ്ഞ് നോക്കുക ഈ രോഗാണുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം വളർന്നിട്ടുണ്ടോന്ന്. അത് വളരില്ല. ഗണപതി ഹോമത്തിലുള്ള ആ പുകയിലുള്ള പൈറസീൻസും മറ്റ് കോമ്പൗണ്ടുകളും 100% ആന്റിവൈറൽ ആന്റിബാക്ടീരിയൽ ആന്റി അമീബിക് ആണ്. അതുകൊണ്ടാണ് ഗ്രഹപ്രവേശനം നടത്തുമ്പോൾ ഒരു ഗണപതി ഹോമം നടത്തണം എന്ന് പറയുന്നത്. വീട്ടിലെ എല്ലാ ചുമരുകളിലും ഒരു തരത്തില് ഡിസിൻഫെക്ഷൻ നടത്തുകയാണ് ഒരു ഗണപതി ഹോമത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. എത്ര പെസ്റ്റിസൈഡ് മണ്ടരിക്ക് തളിക്കുന്നതുമായി തളിച്ചാലും വീടിനകത്തുള്ള അണുക്കളൊന്നും പോവില്ല. അതിനൊരു ഗണപതി ഹോമം മതി. അത് വർക്ക് ചെയ്യും. ആത്മീയതയെയും ശാസ്ത്രീയതയെയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യാറുള്ളത്. ക്ഷേത്രത്തിനകത്ത് ആൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ആൽ എന്ന ഒരു മരം മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു വാതകമുണ്ട്, ഓസോൺ. ആ ഓസോണാണ് ശ്വാസകോശത്തിലൂടെ അകത്ത് ചെന്ന് നമ്മുടെ ലങ്സിനെ ശുദ്ധീകരിക്കുന്നത്. ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട് എന്നുള്ളത് വ്യക്തം. ശിവക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിനകത്ത് ചെല്ലുമ്പോഴും ഒന്ന് തൊഴ, ദീപാരാധന കഴിഞ്ഞ് മുമ്പിൽ നിൽക്കണമെന്ന് പറയും. എന്തിനാ ക്ഷേത്രത്തിനകത്ത് പോകുന്നത്? ഭാരതത്തില് ക്ഷേത്രം എന്നുള്ളതിനൊരു നിർവചനമുണ്ട്, ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവദീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം, ക്ഷേത്രമാണ് ശരീരം. ആ ക്ഷേത്രത്തില് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ അതിനകത്തുള്ള തിളങ്ങുന്ന വിളക്ക്, പ്രകാശപൂരിതമായ നാളങ്ങൾ, നിറമുള്ള പുഷ്പങ്ങൾ, അതുപോലെ കണ്ണാടി, പ്രഭാമണ്ഡപം, ഇതെല്ലാം വെട്ടിത്തിളങ്ങുമ്പോൾ കാഴ്ചയിലെ കണ്ണിനെ, പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട കണ്ണിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ശ്രീകോവിലിന്റെ മുമ്പിൽ നടക്കുന്നത്. രണ്ട്, ഇടക്കയിലെ വാദ്യം ഘണ്ടാനാദം പ്രകുർവേത ദേവതാഹ്വാനലാഞ്ചനം, മണിയിലിക്ക് നടത്തുന്ന പൂജ, മണിയുടെ ശബ്ദം, ഇടക്കയുടെ ശബ്ദം, മന്ത്രത്തിന്റെ ധ്വനി. ഉജ്ജ്വലമായിട്ടൊരു മന്ത്രം ചൊല്ലുകയാണെന്ന് വിചാരിക്കുക. അകത്ത് പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേ ഭർഷിവിരേഭ്യോ നൂതനൈരുത സദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷാമേവ ദിവേ ദീവേ യശസം ധീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വൃത്രഹ പരിപൂരസി സയദ്ദേവേഷു ഗച്ഛതി. ഏതൊരു വടക്കൻ പാട്ട് കേട്ടാലും ഈ വൈബ്രേഷൻ നിങ്ങളുടെ ഹാർട്ടിൽ ഉണ്ടാവില്ല, ഈ ചൈതന്യം ശരീരത്തിൽ ഉണ്ടാവില്ല. ഉജ്ജ്വലമായ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് എന്ന് വെസ്റ്റേൺ ശാസ്ത്രജ്ഞന്മാര് തെളിയിച്ചിരിക്കുന്ന മന്ത്രത്തിന്റെ എഫക്ട്, മണിയുടെ ഇഫക്ട്, പഞ്ചവാദ്യത്തിന്റെ ഇഫക്ട്, പുറത്തടിക്കുന്ന മണിയുടെ തരംഗത്തിന്റെ ഇഫക്ട് നമ്മുടെ ചെവിയെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. പഞ്ചേന്ദ്രിയത്തിലെ രണ്ടാമത്തെ ചെവി, മൂന്നാമത്തേത് നമ്മുടെ നാസാരേന്ദ്രം, മൂക്ക്. സുഗന്ധമുള്ള പുഷ്പങ്ങള്, ചന്ദനത്തിരി അവിടെ കത്തിക്കൊണ്ടിരിക്കും, കർപ്പൂരത്തിന്റെ സുഗന്ധം, ഇത് നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷത്തില് പഞ്ചേന്ദ്രിയങ്ങളിൽ മൂന്നാം ഭാഗമായ മൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. അവിടെ തീർത്ഥം ലഭിക്കും, ത്രിമധുരം ലഭിക്കും, പഴം ലഭിക്കും, നിവേദ്യം ലഭിക്കും, അല്ലെങ്കിൽ ഇന്നിവിടെ ഉള്ളതുപോലെ ഒരു പ്രസാദം, നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു അല്പം ജലം മുതൽക്ക് പ്രസാദം വരെയും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലെ നാലാമത്തെ നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അഞ്ചാമത്തേത് ഭസ്മം, കുങ്കുമം, കളഭം, ചന്ദനം, കലശവെള്ളം, ഇവയെല്ലാം എന്റെ ത്വക്ക്, സ്കിന്നിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്ന പഞ്ചേന്ദ്രിയങ്ങളായ എല്ലാത്തിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരേ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ ഒരു മാസം മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു ചെറിയ അനുഭവം, ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസർ പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ ഇവിടെ വന്നിരുന്നു. ക്യാൻസർ റിസർച്ച് സെന്ററിലേക്കാണ് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ത്യാഗരാജ കൃതികളിലെ കർണാട്ടിക് മ്യൂസിക്കിലാണ്. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസർ കഴിഞ്ഞ 26 വർഷമായിട്ട് അദ്ദേഹം ആ പ്രദേശങ്ങൾ മുഴുവനും ത്യാഗരാജോത്സവം കൊണ്ടാടുന്ന അദ്ദേഹം ഇവിടെ വന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ വന്നൊരു ഉപദേശം കൊടുത്തു. ക്യാൻസർ വാർഡുകളിലേക്ക് വേദമന്ത്രത്തിന്റെ കാസറ്റുകൾ വെച്ചു കൊടുക്കുക, അതുപോലെ കർണാടിക് മ്യൂസിക്കിന്റെ കാസറ്റുകൾ വെച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? വേദന കൊണ്ട് പുളയുന്ന ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കേണ്ടി വരുന്ന സെഡേറ്റീവിന്റെ അംശം 10% കുറയ്ക്കാൻ സാധിക്കും. 100 mg സെഡേറ്റീവ് കൊടുക്കണമെങ്കിൽ അത് 10 mg കൊടുത്താൽ മതി. ഈ വേദമന്ത്രങ്ങൾ കേൾക്കാൻ അവർക്ക് അവസരമുണ്ടാക്കിയാൽ ഇതാണ് ചികിത്സയുടെ സമ്പ്രദായം. ഇന്ന് ന്യൂ ഏജ് തെറാപ്പി, ശരീരം മുഴുവനും പലതരത്തിലുള്ള നിറങ്ങൾ കൊണ്ട് നിറങ്ങളുള്ള ഫിലിം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. അത് പുതിയ ട്രീറ്റ്മെന്റ് സിസ്റ്റമാണ്. അല്പം തുളസി വെള്ളം കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ന്യൂ ഏജ് തെറാപ്പിയുണ്ട്. നമ്മുടെ തീർത്ഥത്തെ പോലെ തന്നെ പ്രാർത്ഥനാ തെറാപ്പിയുണ്ട്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. ഇന്ന് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റു മതക്കാര് അവര് ആരാധനാലയങ്ങളെ കാണുന്നത് പ്രാർത്ഥനാലയങ്ങളായിട്ടാണ്. ഹിന്ദുവിന്റെ ക്ഷേത്രം പ്രാർത്ഥനാലയമല്ല, ഇറ്റ് ഈസ് എ ക്വാണ്ടം ഹീലിംഗ് സെന്റർ. മനസ്സിനെയും ശരീരത്തെയും സമഗ്രമായി ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഉജ്ജ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രം. ഒത്തിരി പേരോട് ഞാൻ പറയാറുണ്ട്, വളരെയധികം ബി പിയും ഹാർട്ട് പ്രോബ്ലവും എല്ലാം ഉള്ളവരോട് ഈ കെമിക്കൽ ഭക്ഷണത്തിന്റെ രൂപത്തിൽ കഴിക്കുന്നത് നിർത്തിയിട്ട് ഒന്ന് ശരീരത്തിനോട് പറയുക, ഈ ശരീരം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം. ഈ കോഴിയെയും പട്ടിയെയും പൂച്ചയുടെയും ശവശരീരമൊക്കെ തിന്നുന്നത് കുറയ്ക്കുക. എത്രയാ പശുക്കളെ തിന്നുന്നത്, എത്രയാ ആടുകളെ തിന്നുന്നത്, ഇതെല്ലാം ഈ ശവം തിന്നുന്നത് നിർത്തിയതിനു ശേഷം നമുക്ക് അർഹിച്ച രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് അല്പം സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസമല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹെഡ് ഡോക്ടർ അഗർവാൾ പറയുന്നത്, വി ഹാവ് ചേഞ്ച്ഡ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് AIIMS, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ബിക്കോസ് nowadays the western doctors say that physical, psychological, mental, social and spiritual well-being of an individual is called health. Health ennu parayunnathu aathmiyamaya nanma koodi chernathana health inde modern definition. Aa aathmiyada koodi chertu kshetrathin aduthekku varumbol kshetrathil kazhinja sahasrabdangalayi nadannirunna oro aacharavum അത്യാധുനിക ശാസ്ത്രം ഇന്നലെയും മിനിഞ്ഞാന്നും ആക്സെപ്റ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ ആചാരങ്ങൾ. ഒരു 100,000 ആചാരങ്ങളുണ്ട്. ആചാരങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ പുസ്തകം എഴുതാനും കാരണമുണ്ട്. 4 വർഷം മുമ്പ് പാഠശാലയിൽ വന്ന് ഇവിടെ കൊടുത്ത ഒരു ലെക്ചർ കഴിഞ്ഞപ്പോ കുറെ പേര് ചോദിച്ചു, സാറ് പറയുന്ന വിഷയങ്ങളെ കുറിച്ച് പുസ്തകങ്ങൾ വല്ലതുമുണ്ടോ? അന്ന് തോന്നിയ ആഗ്രഹമാ ഭാരതീയ ചിന്താധാരകളെ കുറിച്ച് പഠിക്കാൻ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം, ഈ ചിന്താധാരകളെല്ലാം പുസ്തക രൂപത്തിൽ വരണം എന്ന്. വസ്തുതാപരമായി അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാനല്ല, തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും വിശകലനം ചെയ്യാൻ പറ്റാത്തതിനെ വിശകലനം ചെയ്യാൻ ഇപ്പൊ പറ്റില്ല എന്നും എഴുതിക്കൊണ്ട് വസ്തുതാപരമായി ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം. ഈ പാഠശാലയിൽ നിന്ന് കിട്ടിയ ആവേശം അനുസരിച്ചാണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് 14 പുസ്തകങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന 14 പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യാനുണ്ടായ കാരണവും ഇവിടെ നിന്ന് തന്നെയാണ്. ഈ ചിന്താധാരകള് ലോകം മുഴുവനും ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാവും, ചിരപുരാതനമായ ഒരു ധർമ്മം നിത്യനൂതനമായി ലോകസമക്ഷം വെക്കാൻ ലോക ജനത തയ്യാറാകുമ്പോൾ ഞാനും നിങ്ങളും എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്. ഈ മോസ്റ്റ് മോഡേൺ സയൻസിന്റെ ഇൻഫർമേഷൻ ബേസ്ഡ് ടെക്നോളജിയെ കുറിച്ച് എത്ര ജ്ഞാനമുള്ളവരാണ് നമ്മൾ എന്നറിയുമ്പോഴാണ് ഇതിന്റെ മഹത്വവും നമ്മുടെ പരിമിതിയും നമുക്കറിയാൻ സാധിക്കുക. ഈശ്വര വിശ്വാസങ്ങൾ പൂർണ്ണമായും ശാസ്ത്രവും അതുപോലെ തന്നെ പുരാണ കഥകള് പലപ്പോഴും അന്ധവിശ്വാസമാണെന്ന് തോന്നാം, അതിനകത്ത് എക്സാജറേഷൻ പരമാവധി എക്സാജറേഷൻ പുരാണ കഥകളിലുണ്ട്. അതുകൊണ്ട് തന്നെ പുരാണ കഥ എഴുതിയ ശ്രീശുക ബ്രഹ്മഋഷി പറഞ്ഞു, കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പരമാർത്ഥ്യം. പുരാണ കഥകള് അറിവുണ്ടാകാനും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകാനുമാണ് അതിനടങ്ങിയിരിക്കുന്ന വിവരണങ്ങൾ. വചോ വിഭൂതിർ നതു പരമാർത്ഥം, അക്ഷരം പ്രതി പരമാർത്ഥമാണെന്ന് ധരിക്കരുത്. നമ്മൾ തന്നെ പറയാറുണ്ട്, പുരാണം ഇത്യേവ ന സാധു സർവം, പുരാണം എപ്പോഴും സാധുവല്ല. പക്ഷേ പുരാണത്തിലെ സന്ദേശം അത് കുറെ നല്ല കാര്യങ്ങൾ വ്യക്തികളിൽ അറിയിക്കുന്നുണ്ട്. ജയ് ഹനുമാൻ കാണാൻ എത്ര കുട്ടികളാ മുമ്പിൽ നിൽക്കുക, എത്രത്തോളം മഹാഭാരതം എന്ത് ത്രില്ലായിരുന്നു, രാമായണം എന്ത് ത്രില്ലായിരുന്നു, പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 6000-7000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ച ഒരു കഥയ്ക്ക് എന്ത് ആക്സെപ്റ്റബിലിറ്റി കിട്ടി. ഇറ്റ് ഷോസ് ദാറ്റ് സൈക്കോളജിക്കലി പീപ്പിൾ ആർ സ്റ്റിൽ വാണ്ടറിംഗ് ദോസ് വാണ്ടിംഗ് ദോസ് മെസ്സേജസ് ഗിവൺ ഇൻ ഇതിഹാസാസ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു പക്ഷേ പുരാണ കഥകൾ പോലെ എഴുതിയിരിക്കുന്ന പഞ്ചതന്ത്രം, AD 500 വിഷ്ണു ശർമ്മ എഴുതിയിരിക്കുന്ന പഞ്ചതന്ത്രം എന്ന കഥ CIA സിലബസിൽ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. CIA പഞ്ചതന്ത്രം പഠിപ്പിക്കുക, കാരണം സിമ്പിളാ, സന്ദേശം എത്തിക്കാൻ ഇമ്പോസിഷൻ എഴുതിച്ചത് കൊണ്ട് കാര്യമില്ല, സന്ദേശം എത്തിക്കാൻ കഥയിലൂടെ എത്തിക്കുക എന്ന ഇന്ത്യൻ സിസ്റ്റം അമേരിക്കക്കാർ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ ചിന്താധാരകളില് ഫ്ലോപ്പ് വന്നു എന്ന് പറയാൻ ഒരു പോയിന്റിൽ പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാറശാല മഹാദേവ ക്ഷേത്രം പതിറ്റാണ്ടുകളോളം നാശോന്മുഖമായി ഇരുന്നപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ യഥായഥാഹി ധർമ്മസ്യ, ആ ഗ്ലാനി സംഭവിച്ചപ്പോൾ അതിനെ ഉദ്ധരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചതുപോലെ പാറശാല ക്ഷേത്രത്തിന് സംഭവിച്ചതുപോലെ ഹിന്ദു ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നുവോ ശാശ്വതമായ വിചാര വികാര ആചാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ ഗ്ലാനിയെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഈ ധർമ്മം പുനർജീവിക്കും. അതിന് തെളിവാണ് ഈ ഭാരതത്തിലെമ്പാടും കാണുന്ന ഇന്നത്തെ ശാസ്ത്രീയവും ആത്മീയവുമായ നവോത്ഥാനം. എവിടെ നോക്കിയാലും ശബരിമലയിലെ തിരക്ക്, ഒന്ന് വെറുതെ ഒരു ചോദ്യം ചോദിക്കുക, വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് സിറ്റി വരെ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ അമ്മയോ ഭാര്യയോ പറഞ്ഞാൽ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നാളെ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്ന വ്യക്തി ഇരുമുടി കെട്ടും ഏറ്റി 6 കിലോമീറ്റർ കുത്തനെ കയറ്റം ഇടിഞ്ഞിറങ്ങിയ വഴിയിലൂടെ തിങ്ങി നിറഞ്ഞ സഹപ്രവർത്തകരുടെ ഇടയിലൂടെ അവിടം വരെ ചെന്ന് ശരണം വിളിച്ച് അവിടെ തേങ്ങയുടച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ അനുഷ്ഠിക്കുന്ന വർക്ക് ലോഡ്, ടെൻഷൻ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ വർക്ക്, ഇതൊന്ന് മുഴുവനും അനുഭവിച്ചതിന് ശേഷം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, എടോ ഗോപാലകൃഷ്ണ, താൻ എന്തിനാ ശബരിമലയ്ക്ക് പോയ ഇത്രയും കഷ്ടപ്പെട്ട്? എന്റെ ശരീരം എന്നോട് ഉത്തരം പറയും, കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ ആത്മനിർവൃതി കിട്ടി. ക്വാണ്ടിറ്റേറ്റീവ്ലി ഒരു ത്രാസിൽ വെച്ചാൽ ഞാൻ അനുഭവിച്ച ദുഃഖവും എനിക്ക് അനുഭവിച്ച ആത്മനിർവൃതിയും നോക്കുമ്പോൾ ശബരിമല പോയതിന്റെ ആത്മനിർവൃതി കൂടുതലായതുകൊണ്ടാണ് സഹസ്രാവധി ജനങ്ങൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ കുത്തനെ മല കയറി പോകുന്നത്. എന്തുകൊണ്ടാ ഇന്നത്തെ സിനിമ മുഴുവനും ദേവാസുരവും പൈതൃകവും മണിച്ചിത്രത്താഴും അതുപോലെ തന്നെ കില്ലാടി ശങ്കരനോ എന്തൊക്കെയോ ഉള്ള കഥകളാ വരുന്നത്? ഓരോ കഥയ്ക്കും ഭാരതീയ ചിന്താധാരയുടെ സത്ത അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാ ഹൗസ്ഫുൾ ആവുന്നത്? എന്റെ മനസ്സിനകത്തെ ചിന്താധാര സിനിമയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷമാണ് പൈതൃകത്തിലൂടെ, സുകൃതം എന്ന സിനിമയിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അസംബ്ലി മന്ദിരത്തിന്റെ മുകളില് 8 മാസം മുമ്പ് വരെ അതിന്റെ മുകൾ വശം തുർക്കി തൊപ്പിയായിരുന്നു. തുർക്കി തൊപ്പി മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ തുർക്കി തൊപ്പി വെച്ച് അതിന്റെ ചുവട്ടിലിരുന്ന് നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് കേരളീയമായ ഒരു പരിപാടി ആവിഷ്കരിക്കുകയാണ്. 1 കോടി രൂപ ടെൻഡർ വിളിച്ചാണ് ഈ ഇന്ന് അസംബ്ലി ഹാളിന്റെ മുകളിലുള്ള തുർക്കി തൊപ്പി മാറ്റി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുകളിലുള്ള രൂപമാക്കി മാറ്റിയത്. ഇപ്പോഴും ചെന്നാൽ കാണാം, വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ലോകത്തിലെ ഏതെങ്കിലും അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് ഗണപതി ഹോമം നടത്തിയിട്ടുണ്ടെങ്കിൽ LDF ഭരിക്കുന്ന കേരളത്തിന്റെ അസംബ്ലി ഹാൾ മാത്രമേ 2.5 മണിക്ക് ഗണപതി ഹോമം നടത്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഈ ഉദ്ഘാടന സമയത്ത് ഗണപതി ഹോമം നടത്താൻ ആരാ പറഞ്ഞത്? LDF ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാർപ്പാപ്പയെ ചെന്ന് കണ്ടപ്പോൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ല, ഭഗവത്ഗീത. 5,140 വർഷം പഴക്കമുള്ള ഭഗവത്ഗീത ഇപ്പോഴെന്തിനാ പുറത്തെടുത്തത്? മറ്റൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാ. ഈ ചിന്താധാരയുടെ അകത്ത് ഒരു വ്യംഗ്യാർത്ഥത്തിലും പറയുകയല്ല, വ്യക്തമായ അർത്ഥത്തിൽ തന്നെ പറയുകയാണ്, അതിന്റെ തുല്യം നിൽക്കാൻ മറ്റൊന്നില്ല, സാധ്യമല്ല. ഇന്ന് ഗാനമേള നടത്തിയ ഒരു ഒരു പ്രോഗ്രാം ടി വിയിൽ ഉണ്ടായിരുന്നു, ഒരു മണി തൊട്ട് ഒന്നര മണി വരെ. അത് സെനറ്റ് ഹാളിൽ വെച്ചെടുത്തതാ. ആ ഗാനമേള നടത്തിയവരാരും ഹിന്ദു വർഗീയവാദികളല്ലായിരുന്നു. പക്ഷെ ഗാനമേളയ്ക്ക് പുറകിൽ വെച്ചിരിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ക്ഷേത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാ. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവില്, ശ്രീകോവിലിന്റെ അപ്പുറത്ത് ഒരു അയ്യപ്പ വിഗ്രഹം പോലെ ഒരു വിഗ്രഹം, അതിന്റെ മുമ്പില് അഞ്ച് തിരി വെച്ച് കൊളുത്തിയിരിക്കുന്ന വിളക്ക്, ഈ ഒന്ന് ഒരു മണിക്കൂറോളം 45 മിനിറ്റോളം ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ ടി വിയിലൂടെ കാണാൻ സാധിച്ചപ്പോൾ എന്തിയെ, മതേതരത്വത്തിന്റെ പുറകിൽ പാടിയ പാട്ടുകളൊന്നും ഹിന്ദുവിൻ്റെതല്ലാതിരുന്നിട്ടും ക്ഷേത്രം കാണിച്ചത് എന്തിനാ? അതേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ 62 വാർഷികം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശ്വര വിശ്വാസി അല്ലാതിരുന്നിട്ട് പോലും ക്ഷേത്ര പ്രവേശന വിളംബരത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഗംഭീരമായി പ്രസംഗിച്ചു. അമേരിക്കക്കാരൻ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അയാൾ സംസാരിക്കില്ല. ഇവിടെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ രക്തം ചുമപ്പാവാൻ കാരണം എന്റെ കൊടിയുടെ നിറം ചുമപ്പായത് കൊണ്ടല്ല. ഭാരതത്തിലെ വിശ്വാസത്തിന്റെ ചൈതന്യത്തിന്റെ പൈതൃകം സഹസ്രാബ്ദമായി എന്റെ രക്തത്തിലൂടെ ഒഴുകുന്നത് കൊണ്ട് ജഗദീശ്വരൻ എന്നൊരു ശക്തി എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നത്രയും കാലം ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലെ ഗുണങ്ങളും ദോഷങ്ങളും എന്നെ ബാധിക്കില്ല. സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണസുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് എന്ന ഭഗവത്ഗീതാ വാക്യം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതാണ് യേശുദാസിന്റെ ഈ വരിയിലൂടെ. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഘതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതീർ മുനിരുച്യത. ദുഃഖത്തിൽ പെർട്ടർബ്ഡ് ആകാതിരിക്കുക, സുഖത്തിൽ എക്സൈറ്റഡ് ആകാതിരിക്കുക. രണ്ടിനെയും ഒരേപോലെ കണ്ട് ഓവർ അംബീഷൻ, ഓവർ എക്സൈറ്റ്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ ആങ്കർ ഇതില്ലാത്ത ഒരു രീതിയിലൂടെ ജീവിക്കാൻ നിനക്ക് സാധിച്ചു എങ്കിൽ ഹേ അർജുന, അതാണ് ഉത്തമമായ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുത്തത് 2000 12 ദിവസം യേശുദാസ് സൂര്യ ടി വിയിലൂടെ പറഞ്ഞപ്പോൾ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ കൂടി ശ്രീകൃഷ്ണന്റെ വരിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഒരു പക്ഷേ ഡോക്ടർ ദീപക് ചോപ്രയുടെ 7 പുസ്തകമായ ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന പുസ്തകം, ഭഗവത്ഗീതയുടെ കണ്ടന്റ് ഉള്ള പുസ്തകം, അമേരിക്കയിലെ 16 യൂണിവേഴ്സിറ്റികള് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എടുത്തപ്പോൾ മാനേജ്മെന്റ് തത്വത്തിന്റെ അവസാന വാക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. ഭാരതീയ ചിന്താധാര ഉജ്ജ്വലമാകുന്നു. ഡോക്ടർ ദീപക് ചോപ്രയുടെ 6 പുസ്തകം റിട്ടേൺ ഓഫ് ദ ഋഷി, ഭാരതീയ ചിന്താധാരയുടെ തിരിച്ചുവരവ് എന്ന് പറയുന്ന റിട്ടേൺ ഓഫ് ദ ഋഷി, ഒരൊറ്റ വർഷം കൊണ്ട് 14-15 എഡിഷൻ പ്രസിദ്ധീകരിച്ചു വിതരണം ചെയ്യാൻ സാധിച്ചു എങ്കിൽ ഭാരതീയ ചിന്താധാരകൾക്ക് മുമ്പില് ലോകം തലകുനിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിന്റെ ഭാഗമാണ്, യോഗ എന്ന് പറയുന്നത് ഹെൽത്തിന്റെ ഭാഗമാണ്. ത്രൂ ഔട്ട് ദ വേൾഡ് അനലൈസ് ചെയ്തു, ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരുന്ന സമയം ഏതാണ്? കൃത്യമായിട്ട് ഒന്നുകിൽ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത്. കാരണമുണ്ട്, അത്രയും നേരം ഹൊറിസോണ്ടലായി കിടന്നിരുന്ന ബോഡി പെട്ടെന്ന് വെർട്ടിക്കൽ ആവുകയാണ്. 6-7 മണിക്കൂർ ഹാർട്ടിന് താങ്ങേണ്ടി വരുന്ന ലോഡ് വളരെ കുറവാ കിടക്കുന്ന വ്യക്തിയില്. ഇയാള് പെട്ടെന്ന് കുത്തി എഴുന്നേറ്റ് ചാടുമ്പോൾ ഈ ശരീരത്തിന്റെ ഏറ്റവും ചുവട്ടിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്ത് തിരിച്ചു കറക്കാൻ ശരീരം കൊടുക്കേണ്ടി വരുന്ന ടെൻഷന്റെ സഡൻ വേരിയേഷൻ കാരണം ഔട്ട് ഓഫ് ദ ടോട്ടൽ ഹാർട്ട് അറ്റാക്സ് ടേക്കിംഗ് പ്ലേസ് 23 മുതൽക്ക് 27% വരെ ഹാർട്ട് അറ്റാക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ കിടക്കയിലേക്ക് പോയി പെട്ടെന്ന് കിടക്കുമ്പോഴോ ഉണ്ടാവുന്നതാണ്. ഈ പെട്ടെന്ന് എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പല്ല് തേക്കാതെ പോലും കയ്യും കാലും കഴുകാതെ പോലും കിടക്കയിൽ ഇരുന്ന് മന്ത്രം ചൊല്ലാൻ പറയാൻ കാരണം. അതിന് മറ്റൊരു ലക്ഷ്യമുണ്ട്, ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക, ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷനെ കൺട്രോൾ ചെയ്യുക. ഇത് മോഡേൺ സയൻസ് കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ അല്ലേ? അതെ, മോഡേൺ സയൻസ് കൊടുത്ത ഇന്റർപ്രിട്ടേഷനാ. പഴയ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അവരൊന്നും മനസ്സിലാക്കി
ഇഫ് യു ആർ ഡൂയിങ് ലൈക്ക് ദിസ് ഇറ്റ് ഈസ് ഗുഡ്. അതുപോലെ മക്കളോട് പറയും, നാമം ജപിച്ച് കിടക്കാൻ. നാമം ജപിക്കേണ്ടത് പൂജാമുറിയിലല്ലേ, എന്തിനാ കിടക്കയിൽ ജപിക്കുന്നത്? അവിടെ കുറെ നേരം ഇരിക്കണം, പെട്ടെന്ന് ചെന്ന് കിടക്കരുത്. നിന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റേജ് ഉണ്ട്, ഇരിക്കുക എന്ന സ്റ്റേജ്. ഇരുത്തണം, വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ അയാൾ ഇരിക്കില്ല. ഒരാത്മീയതയുടെ ഒരു ചെറിയ മേമ്പൊടി കൂടി കൊടുത്ത് നാമം ജപിക്കാൻ പറയുമ്പോൾ അത് എണ്ണം പറയണം. എന്തിനാ എണ്ണം പറയുന്നത്? നാരായണ 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 108 പ്രാവശ്യം ജപിക്കാൻ കാരണം 2 മിനിറ്റ് ഇരിക്കണം. ഈ 2 മിനിറ്റ് ഇരിക്കണമെങ്കിൽ 108 പ്രാവശ്യം ജപിക്കണം. ഒരു 11 പ്രാവശ്യം ജപിച്ചാൽ പോരെ, എന്നാ ഇന്ന് മാത്രം 11, നാളെ മുതൽക്ക് 108 വേണം. കാരണം 108 നമ്പറിന് ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ട്. അത് പണ്ടുള്ളവർ അതേപോലെ കൊടുത്തിട്ടില്ല, അത് വസ്തുതയാണ്. അത് മോഡേൺ സയൻസ് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? മോഡേൺ സയൻസ് ഇട്ട് പറഞ്ഞിട്ടായാലും ഞങ്ങൾ പറഞ്ഞല്ലോ. ദാറ്റ് ഈസ് ദി ആൻസർ. സോ മെനി തിങ്സ് വിച്ച് വി ആർ ഫേസിങ് നൗ ഡേയ്സ്. ഈ കാര്യം നോക്കുമ്പോൾ വടക്കോട്ട് തല വെച്ച് കിടക്കരുത്. എന്താ വടക്കോട്ട് തല വെച്ച് കിടന്നു കഴിഞ്ഞാൽ? ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ വടക്ക് തന്നെ ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വടക്കോട്ടാ തല വെച്ച് കിടന്ന, ഞാൻ ചത്തില്ലല്ലോ. ചാവാതിരിക്കാൻ കാരണം അച്ഛനമ്മമാര് ചെയ്ത പുണ്യം. കാരണം വളരെ സിമ്പിളാ. 9 ഗ്രാം ഇരുമ്പ് ശരീരത്തിനകത്തുണ്ട്, അത് ഹീമോഗ്ലോബിൻ ആയിട്ടിരിക്കുന്നു. ഈ ഹീമോഗ്ലോബിനുള്ള അയേണുമായിട്ട് വടക്കോട്ട് തലവെച്ച് കിടന്നാൽ ഈ ഹീമോഗ്ലോബിനുള്ള അയേൺ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് അലൈൻ ചെയ്യുന്നു. ഭൂമിയിലെ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ കഴുത്തിന് താഴെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാ ബ്ലഡ് വെസലും സഫിഷ്യന്റ്ലി ഡയമീറ്റർ കൂടുതലുള്ളതാണ്. പക്ഷെ ബ്ലഡ് വെസൽ ഏറ്റവും നാരോ ആയിട്ടുള്ളത് തലയിലാണ്. ഏറ്റവും കുറവ് ഡയമീറ്റർ ഉള്ള ബ്ലഡ് വെസൽസിൽ ഹീമോഗ്ലോബിനിലൂടെ ഒരു ചെറിയ ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്കിന്റെ ഇമ്പാക്ട് യഥാർത്ഥത്തിൽ ഒന്നില്ലെങ്കിൽ ബുദ്ധി കുറവ്, ഓർമ്മ കുറവ്, അതുപോലെ തന്നെ തലവേദന, തലകറക്കം, ഈ 4-5 അസുഖങ്ങൾക്ക് കാരണമാകാൻ ഒരു കാരണം ഈ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് ശരീരം അലൈൻ ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിന്റെ ഫ്രീ ഫ്ലോ ഒഴിവാകുന്നതാണ്. അതിനുവേണ്ടി അവര് പറഞ്ഞു. അങ്ങനെ നന്മകൾ പറഞ്ഞതുണ്ടെങ്കിൽ അത് മുഴുവനും സ്വീകരിച്ച് ഒരു ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞാൽ ഈ 35 അടി നീളമുള്ള ഈ ഇൻഡസ്ട്രൈൻ ഒന്ന് ക്ലീൻ ചെയ്യല. നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാറില്ലേ? ഒരു ദിവസം വെള്ളം ഒന്നും ഒഴിക്കാതെ ക്ലീൻ ആക്കി ചെയ്യുന്നത് പോലെ, വീട് വൈറ്റ് വാഷ് ചെയ്യുന്നത് പോലെ ഉജ്ജ്വലമായി ഈ രീതിയിൽ ഒരു ക്ലീനിങ് നടത്തുകയാണ്. അപ്പൊ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോവൽ. വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുന്നത് വ്രതം. മറ്റത് ഒരിക്കല്. ഭക്ഷണം കഴിക്കാതെ ഏത് കാര്യവും ചെയ്യാം, അത് ഒരിക്കലേ ആവുന്നുള്ളൂ. ഒരിക്കലിനെ വ്രതമാക്കി മാറ്റണമെങ്കിൽ ഈശ്വരോപാസന കൂടി അതിനകത്ത് വേണം, എങ്കിലേ അതാവുകയുള്ളൂ. ഇവിടെ 2 ദിവസം മുമ്പ് സംസാരിച്ച ഡോക്ടർ സാംബശിവൻ, അദ്ദേഹം 15 ക്ഷേത്രത്തിലെ തന്ത്രിയാ, ന്യൂറോ സർജൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ന്യൂറോ കൺസൾട്ടന്റ് ആണ്, മിലിട്ടറിയുടെ ന്യൂറോ കൺസൾട്ടന്റ് ആയതുകൊണ്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച പാകിസ്ഥാനിൽ പോയിട്ട് ന്യൂറോളജിക്കൽ സൊസൈറ്റീസിന്റെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം മിലിട്ടറിയുടെ കൺസൾട്ടന്റ് ആയിരുന്നു. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഗണപതി ഹോമം നടത്തുന്നത് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് അങ്ങക്ക് തെളിയിക്കാൻ പറ്റുമോ? അദ്ദേഹം കുറച്ച് പെട്രി ഡിഷ് എടുത്ത് അതിനകത്ത് പലതരത്തിലുള്ള ബാക്ടീരിയയെ വളർത്തി, എന്നിട്ട് പലതരത്തിലുള്ള പുകയില് കൊണ്ടോ കാണിച്ചടച്ചു വെച്ചു. ഗണപതി ഹോമത്തിന്റെ പുകയിലും കാണിച്ചടച്ചു വെച്ചു. ഗണപതി ഹോമത്തിൽ നിന്ന് വരുന്ന പുക, ആ പുക ഏറ്റ പെട്രി ഡിഷിനകത്ത് ഒരൊറ്റ ബാക്ടീരിയയും ജീവനുള്ളതുണ്ടായിരുന്നില്ല. മറ്റുള്ളതെല്ലാം പല ബാക്ടീരിയയും ചത്തു, വേറെ പല അധികം ബാക്ടീരിയകള് വളരുന്നുണ്ടായിരുന്നു. അതിന് കാരണം ഗണപതി ഹോമത്തിന്റെ ആത്മീയതയും ഗണപതി വന്ന് തലക്ക് വെച്ച് കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ല, ഗണപതി ഹോമത്തിലെ നാളികേരം തീയിലിടുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ് പവർഫുൾ ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ്. പൈറസീൻ, PYRAZINES. ഈ പുതിയ വീട്ടിലേക്ക് കയറുമ്പോൾ ഗണപതി ഹോമം നടത്തി കയറാൻ കാരണം ആ ഗണപതി ഹോമത്തിന്റെ പുക വന്ന് വീടിന്റെ ചുമര് മുഴുവനും ഒരു ചെറിയ ആവരണം ഉണ്ടാക്കുകയാണ്. പെസ്റ്റിസൈഡ് തളിക്കുന്ന മാതിരി സമ്പൂർണമായിട്ടുള്ള ഒരു ആവരണം വീടിനകത്തുണ്ടാകുമ്പോൾ ആരോഗ്യത്തിന് അത്യുത്തമമാണത്. മക്കളെ എണ്ണ തേച്ച് കുളിപ്പിച്ച് എണ്ണ തേച്ച് വെയിലത്ത് കളിക്കാൻ വിടുന്ന അമ്മമാരുണ്ട്. കാരണം വേറൊന്നുമല്ല, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകരുത്. എന്നാ പിന്നെ എണ്ണ തേക്കുന്നത് എന്തിനാ? വളരെ സിമ്പിളാ. ഈ മണ്ണിന്റെ പൊടി ശരീരത്തിൽ വരുമ്പോൾ ആ പൊടിയിലുള്ള ബാക്ടീരിയ ശരീരത്തിന്റെ പുറത്തുള്ള ഒരൊറ്റ സ്വെറ്റ് പോറിലും ഏൽക്കില്ല.
ആയുർവേദം എന്ന് പറയുന്നത് ചികിത്സാ സമ്പ്രദായത്തിന്റെ അവസാന വാക്കാണ്. അതുപോലെ സസ്യാഹാരം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണ്. വിശ്വസുന്ദരി ഒരു മുഖെ കഴിഞ്ഞ ആഴ്ചയിൽ കൊടുത്തിരുന്ന ഒരു അഭിമുഖത്തിന്റെ യുക്താമുഖെ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിന്റെ ഒരംശം ഇന്ത്യ ടുഡേയിൽ വന്നിരുന്നു. നിങ്ങളുടെ ബ്യൂട്ടിയുടെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് അവർ പറയുകയായിരുന്നു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വേദമന്ത്രാസ് ആൻഡ് വേദിക് ഡയറ്റ്. വേദമന്ത്രങ്ങളും വേദിക് ഡയറ്റുമാണ് യൂണിവേഴ്സൽ വിശ്വസുന്ദരിയുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണം. ഈ ഡിക്ലറേഷൻ വന്ന ഉടനെ എന്റെ വീട്ടിലേക്ക് അഞ്ചാറ് ടെലിഫോൺ കോള് വന്നു. എന്താ വേദിക് ഡയറ്റ്? ഞാൻ വെജിറ്റേറിയൻ ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, വേദിക് ഡയറ്റ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. പിന്നീടാ മനസ്സിലായത്, ഫ്രഷ് മിൽക്ക്, ഫ്രഷ് ആയിട്ടുള്ള തൈര്, പകുതി ചൂടാക്കിയ നെയ്യ്, അതുപോലെ പകുതി വേവിച്ച വെജിറ്റബിൾസ്, ഏതാണ്ട് മുക്കാൽ ഭാഗം വേവിച്ച ചോറ്, അത് നാട്ടോണക്കൽ പച്ചരിയുടെ, ഇതുമാതിരി ചേർന്നതാ വേദിക് ഡയറ്റ്. ഈ വേദിക് ഡയറ്റാണ് യുക്താമുഖയുടെ സൗന്ദര്യത്തിന്റെ കാരണമെന്ന് അവരുടെ കോച്ചായ ഡോക്ടർ മർച്ചന്റ് അവര് പറയുമ്പോൾ ലോകം ഇപ്പോൾ കുത്തി ഒലിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡിലേക്കല്ല, വേദിക് ഫുഡിലേക്കാണ്. അതായത് ഏതാണ്ട് ഒരു 7000 വർഷം ലോകം തലകുത്തി മറിയാൻ പോകുന്നത് പോലെ ഒരനുഭവം എവിടെയും കാണാൻ സാധിക്കും. ഈ ഒരു ചിന്താധാര ശാസ്ത്രീയ യുഗത്തിലേക്ക് പോവുകയാണ്, ഈശ്വരീയ ചിന്താധാര. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് അപാകതകളുണ്ട്, അത് പരിഹരിക്കണം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാകണം. ബ്രാഹ്മണ മേധാവിത്വം എന്ന തെറ്റിദ്ധാരണ ഇല്ലാതെയാകണം. ഓരോരുത്തരോടും പറയണം, ബ്രാഹ്മണ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നവർക്ക് ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത്. ഏത് ശൂദ്രനാണെങ്കിലും സമ്പന്നമായ ശീലം കൊണ്ട് ബ്രാഹ്മണനേക്കാൾ ഉയരാൻ സാധിക്കും. ബ്രാഹ്മണോപിക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത്. കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ്. വേദവ്യാസൻ, വിശ്വാമിത്രൻ, അതുപോലെ തന്നെ ആപസ്തംഭൻ, ഭരദ്വാജൻ, ഐതരേയൻ, ഇവരെല്ലാവരും ബ്രാഹ്മണരായിരുന്നില്ല. അവരെല്ലാം മറ്റു ജാതിക്കാരായിരുന്നു, അവർ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരായിരുന്നു. ബ്രാഹ്മണനായി ജനിച്ചാളായിരുന്നു ദ്രോണാചാര്യര്. ദ്രോണാചാര്യര് ബ്രാഹ്മണ്യം വേണ്ടെന്ന് വെച്ച് ക്ഷത്രിയനായി യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ആളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമുക്ക് സാധിച്ചിരുന്നു. ഈ രാഷ്ട്രം നാരായണ ഗുരുവിനെയും ചിന്മയാനന്ദനെയും മാതാ അമൃതാനന്ദമയി ദേവിയെയും സായിബാബയെയും തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ ഋഷിവര്യന്മാരെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയും അവരുടെ മുമ്പിൽ ആരാധനാപൂർണമായി ബ്രാഹ്മണരടക്കം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പൈതൃകം ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. ഇറ്റ് ഹാസ് ഗോട്ട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് ഹെറിറ്റേജ് ആൻഡ് ഇൻസ്പിറേഷൻ. അതാണ് നമ്മുടേത്. അതുപോലെ തന്നെ അനാചാരങ്ങളുണ്ട്. ശൂലം കുത്തി ഈശ്വരന്റെ മുമ്പിൽ തുള്ളുക. ഏത് മുരുകദേവനും എന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് കൊണ്ട് ഒരു ഈശ്വരപ്രീതി പ്രതീക്ഷിക്കരുത്. ഇതം ശരീരം തു കൗന്തേയാ ക്ഷേത്രമിത്യവദീയതേ. ഈ ശരീരത്തില് ശൂലം തറച്ച് വേദനയുണ്ടാക്കുന്ന ഒരു കർമ്മവും ഈശ്വരീയമാണെന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കനലിലൂടെ തീയിലൂടെ നടന്ന ഈശ്വരപ്രസാദം, എന്റെ ശരീരം പൊള്ളിയിട്ട് ഏത് ഈശ്വരനാ സന്തോഷിക്കാൻ പോകുന്നത്? എന്തിനാ ഈ അനാചാരം ഉണ്ടാക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇന്നത്തെ കാലത്ത് നല്ല ദിവസമായ ബർത്ത്ഡേയുടെ അന്ന് ഒരു കേക്ക് വെച്ച് കുറെ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രേതകർമ്മം പോലെ അത് ഊതിക്കെടുത്തി കേക്ക് മുറിക്കാറുണ്ട്. ഒരൊറ്റ ചോദ്യം, ജ്യോതിഷ് ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. സൂര്യന് പോലും വിളക്ക് വെച്ചവരാണ് നമ്മള്. ആ വിളക്ക് ഊതിക്കെടുത്തി കേക്ക് മുറിക്കുന്നതിന് പകരം ആ വിളക്ക് കത്തിച്ചു വെച്ച് ഇഷ്ടമുള്ളവനെ പ്രാർത്ഥിച്ച് ആ കേക്ക് മുറിക്കുകയല്ലേ നല്ലത്? എന്തിനാ ഊതിക്കെടുത്തി ആ പുകയുടെ അക്രോലീൻ എന്ന കാർസിനോജനിക് ക്യാൻസർ ഉണ്ടാകുന്ന പുകയും ശ്വസിച്ച് അതിന്റെ മുമ്പിൽ കേക്ക് മുറിക്കുന്നതിനേക്കാൾ എത്രയോ ഉജ്ജ്വലമാണ് രണ്ട് കയ്യും കൂപ്പി തൊഴുതുകൊണ്ട് കേക്ക് മുറിക്കുകയോ പായസം മുറിക്കുകയോ പാത്രം പൊട്ടിക്കുകയോ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എന്തിനാ ഇത് ഊതിക്കെടുക്കുന്നേ? അത് ആർക്ക് പറഞ്ഞുകൂടാ? എല്ലാവരും ഊതുന്നു, ഞാനും ഊതുന്നു. ഒരൊറ്റ ശ്വാസത്തിന് നികൃഷ്ട കർമ്മം എല്ലാം എഴുകുതിരിയും കെടുത്തുക. വിളക്ക് കത്തിച്ചു വെച്ചായിക്കൂടെ? ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ 100% അന്ധമാണത്. കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും അന്ധമായ ഒരു വിശ്വാസമാണ്. അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതുപോലെ തന്നെ ഉജ്ജ്വലമായ ഒരു കർമ്മപദ്ധതിയിലേക്ക് ഭാരതീയ ചിന്താധാരയെ നയിക്കണം. ശാസ്ത്രീയമായ വീക്ഷണം ഉണ്ടാകണം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി ഉണ്ടാകണം. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യവും കൂടി ഞാൻ ഇവിടെ അല്പം നെഗറ്റീവ് പറയാൻ ഉപയോഗിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ അതിരുദ്ര യജ്ഞത്തോടനുബന്ധിച്ച് 260 ക്ഷേത്രങ്ങള് തമിഴ്നാടിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപജ്യോതിഷ് ഇവിടെ വന്നിരുന്നു അത്രേ. വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരിവിടെ ഉണ്ടെങ്കിൽ അവരോട് ഒരു അഭ്യർത്ഥനയാണ്, അവിടുത്തെ ക്ഷേത്രം വൃത്തിഹീനമാണ്, ക്ഷേത്രം ദുർഗന്ധം വമിക്കുന്നതാണ്, ക്ഷേത്രത്തിനകത്ത് അനവധി വ്യക്തികൾ കിടന്നുറങ്ങാറുണ്ട്, അവിടെ തന്നെ തുപ്പാറുണ്ട്, അവിടെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ക്ഷേത്രം ഒരു കാരണവശാലും ബിസിനസ് സെന്റർ ആയിട്ട് വളരാൻ അനുവദിച്ചുകൂടാ. ഓരോ ക്ഷേത്രവും നിറഞ്ഞ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ആസ് ഈസ് ദ ബോഡി സോ ഈസ് ദ ടെമ്പിൾ, ആസ് ഈസ് ദ മാക്രോ കോസം സോ ഈസ് ദ മൈക്രോ കോസം. ക്ഷേത്രം ചൈതന്യവത്തായിരിക്കണം, ശരീരം വൃത്തിയുള്ളതായിരിക്കണം, വൃത്തിയുള്ള ആധാരത്തിലെ വൃത്തിയുള്ള ആധേയമായ മനസ്സുണ്ടാവുകയുള്ളൂ, വൃത്തിയുള്ള ക്ഷേത്രത്തിലെ വൃത്തിയുള്ള ഈശ്വര ചൈതന്യം ഉണ്ടാകൂ. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലും ശുചീന്ദ്രമടക്കമുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് പൂജാരിമാരെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. സാധാരണ രീതിയിൽ ആ പൂജാരിയെയാണ് ആ ക്ഷേത്ര വിഗ്രഹത്തിന്റെ പിതാവായിട്ട് കാണുക. കാരണമുണ്ട്, കാർത്യായന്യൈ വിദ്മഹേ കന്യാകുമാരിയൈ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാത്. ദുർഗാ ഭഗവതി ആഗച്ഛ ആഗച്ഛ ആവാഹയാമി എന്ന് പറഞ്ഞ് ദുർഗാദേവി വിഗ്രഹത്തിലേക്ക് ചൈതന്യം പകരുന്നത് പൂജാരിയാണ്. അതുകൊണ്ട് ക്ഷേത്ര വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനമാണ് പൂജാരിക്കുള്ളത്. തമിഴ്നാടിലെ ചില ക്ഷേത്രങ്ങളിലേക്ക് പോയാൽ ആ പൂജാരിക്ക് പിതൃസ്ഥാനം ഇല്ലെന്ന് മാത്രമല്ല, പോലീസുകാരന്റെ സ്ഥാനമാണ് ചിലപ്പോൾ ഉള്ളതെന്ന് തോന്നിപ്പോകും. ഉജ്ജ്വലമായ ചൈതന്യത്തിലൂടെ നിലനിർത്തേണ്ട ആ ഐശ്വര്യത്തെ പ്യുവർ ബിസിനസ് ആക്കി നടത്തുന്നത് തമിഴ്നാട്ടിലെ ശീലമാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പോയ സ്ഥലത്തെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ്. അത് മാറ്റണം. ക്ഷേത്രങ്ങൾ എന്റെ കുടുംബാവകാശങ്ങളാണ്. അത് ഉറക്കെ പറയാൻ കാരണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് സ്വകാര്യമായി പറഞ്ഞാൽ എത്തിന്ന് വരില്ല ആ സന്ദേശം. ആ ക്ഷേത്രം ശുദ്ധീകരിക്കേണ്ടത് എന്റെയും നമ്മുടെയും കർത്തവ്യമാണ്. പാരശാലയിൽ നടന്ന ഈ മഹത്തായ കർത്തവ്യം അതിനുകൂടിയുള്ള ഒരു വിളംബരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ഒരു വലിയ സമൂഹം പ്രവർത്തകരുണ്ട്, അവരിത് ഏറ്റെടുക്കാൻ സാധിക്കും. അവരുടെ ഓരോ വാക്കിനും വിലയുണ്ട്. കാരണം അവരൊന്നും പറയുകയല്ല ചെയ്യുക, അവരെല്ലാം ചെയ്യുകയാണ് ചെയ്യുക. They are doing it and not saying it. അങ്ങനെ ചെയ്യുന്നവർ പറയുന്നത് അനുസരിക്കാൻ ചെയ്യാൻ സന്നദ്ധരമുള്ളവർക്ക് സാധിക്കുന്നത് കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ കർത്തവ്യമാണ് തെക്കേ അറ്റത്ത് ഒരു രഥവും പിടിച്ചുകൊണ്ട് അതിനകത്ത് ഒരു ഉജ്ജ്വല കൊടിയും പിടിച്ചുകൊണ്ട് കൃഷ്ണനെ പോലെ അർജുനനെ ഉപദേശിക്കുന്നവരായി തീരാൻ പാരശാലയിലെ പ്രവർത്തകർക്ക് സാധിക്കണം. മറ്റുള്ളവരത് കേട്ട് ക്ഷേത്ര ചൈതന്യം നിലനിർത്താൻ അവനവന്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും ആരോടും പകവയ്ക്കാനല്ല,
നാരായണ ഗുരുവിന്റെ അടുത്ത് കുറെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് ചോദിച്ചു, അത്രേ ഞങ്ങളെയെല്ലാം അടിച്ചു പുറത്താക്കാനുള്ള ഉദ്ദേശമാണ് അങ്ങക്കെന്ന് തോന്നുന്നു. ഉടനെ നാരായണ ഗുരു പറഞ്ഞു, ഈ നാട്ടില് ഒരാളെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല, ഈ നാട്ടുകാരെന്നും എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചകത്താക്കലാ നമ്മുടെ ഉദ്ദേശം, ആരെയും അടിച്ചു പുറത്താക്കലല്ല, എല്ലാ നന്മകളുടെയും കേന്ദ്രമായി തീരാൻ നമ്മൾ ശ്രമിക്കണം. ഓഫീസുകളിലും ക്ലബുകളിലും എല്ലാ ആക്റ്റീവ് ഏരിയകളിലും ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയാംശങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒരു കർമ്മപദ്ധതി ആവിഷ്കരിക്കണം, അത് അവരിലെത്തിക്കണം, അവരെ അറിയിക്കണം. ഈ ജീവിതത്തിന്റെ അവസാന ശ്വാസം എത്തുന്നതിന് മുൻപ് എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ സമാജത്തോടും എൻ്റെ ധർമ്മത്തോടും ഈ രാഷ്ട്രത്തോടുമുള്ള എൻ്റെ കടപ്പാട് തീർക്കണം. കുറെ കാലം ജീവിച്ചത് കൊണ്ട് മഹത്വമില്ല, ജീവിക്കുന്നിടത്തോളം കാലം ഈ ധർമ്മത്തെ അതിനെ ഒരു കാരണവശാലും മതത്തിന്റെ രീതിയിൽ വേണമെന്ന് ഞാൻ ഉപദേശിക്കുകയല്ല, ധാർമ്മിക പന്താവിലൂടെ അവനവൻ ഇഷ്ടമുള്ള ഏരിയ ഉണ്ട്. ഭാരതീയ മെറ്റലർജി ആണെങ്കിൽ മെറ്റലർജി, ഭാരതീയ മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഹെൽത്ത് സിസ്റ്റം, ഫുഡ് സിസ്റ്റം, മാനേജ്മെന്റ് സിസ്റ്റം, സ്പിരിച്വൽ സയൻസ്, ടെമ്പിൾ സ്ട്രക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. എക്കണോമിക്സ് ആണെങ്കിൽ ചാണക്യന്റെ അർത്ഥശാസ്ത്രം മുതൽ കൊണ്ട്, ഭാരതീയ നിയമശാസ്ത്രമാണെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളുടെ 29 പുസ്തകം എന്റെ കയ്യിലുണ്ട് എന്ന് വേണമെങ്കിലും വരിക, നമുക്കത് പഠിക്കാൻ സാധിക്കും, അറിയിക്കാൻ സാധിക്കും. പഴയ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആകാനല്ല, അവയുടെ നന്മയെടുത്ത് ഈ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഈ തലമുറ അത് സ്വീകരിക്കാൻ തയ്യാറാണ്, അവർക്ക് എത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഒരു പക്ഷേ ഭാരതം അടിമത്വത്തിലായ 1000 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചിന്താധാരകളില് എത്ര ശതമാനം നശിച്ചുവോ അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നശിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ തയ്യാറുള്ളവരില്ലാത്തത് കൊണ്ടാണ്, കുറച്ച് പോളിസിയുടെ പ്രശ്നവും ഉള്ളത് കൊണ്ടാണ്. അത് മാറ്റണം, നമ്മൾ വൈകിയിട്ടില്ല. പഠിക്കാൻ ആഗ്രഹമുള്ള വിഷയങ്ങളെ കുറിച്ച് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക, സാധിക്കുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഈ ധർമ്മം 10,000 പേരിൽ ഒരു വർഷം കൊണ്ട് എത്തിച്ചാൽ ഈ വർഷം ജീവിച്ചത് ഏറ്റവും അർത്ഥവത്തായി എന്ന് വിചാരിച്ച് എന്ന വികാരത്തോടുകൂടി ജീവിക്കുന്നവര് കേരളത്തിൽ 10,000 ഉണ്ട്. ആ ചൈതന്യം മറ്റുള്ളവർക്ക് എത്തിക്കണം, അതിന്റെ കർമ്മധർമ്മം എത്തിക്കണം. പാരശാല ദേവസ്ഥാന ക്ഷേത്ര ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി കൂടി ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് കുറെ ശാസ്ത്രജ്ഞന്മാരും ഈ ചിന്താധാരയില് ആസക്തി ഉള്ളവരുമായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം അംഗങ്ങളായുള്ള ഒരു സംഘടനയില് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഭഗവത്ഗീതാ സന്ദേശം എന്ന പുസ്തകവും ഭാരതീയ ഈശ്വര സങ്കല്പവും ശാസ്ത്രവും എന്ന പുസ്തകവും ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കാൻ സന്നദ്ധത കാണിച്ച ആദ്യത്തെ ക്ഷേത്രം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പാറശാല ക്ഷേത്രമാണെന്നറിയുമ്പോൾ, ഒരു പക്ഷേ ഹൃദയത്തിൽ നിന്നാരംഭിക്കുന്ന ബ്ലഡ് വെസൽസ് ക്ഷേത്രത്തിനോട് യോജിക്കുന്ന മാതിരിയുള്ള ഒരു ബന്ധം ഈ ക്ഷേത്രവുമായിട്ട് ഞങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, എനിക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിന്റെ പ്രവർത്തകർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയെല്ലാമാണോ ഏതെല്ലാം വിഷയത്തിലാണോ ശാസ്ത്രീയ ചിന്താധാരകൾ അറിയുവാൻ ആഗ്രഹമുള്ളവരുള്ളത്, ആ ക്ഷേത്രത്തിലേക്കായാലും ആ ക്ലബിലേക്കായാലും റെസിഡൻഷ്യൽ അസോസിയേഷനിലേക്കായാലും ഏതു വിധത്തിലുള്ള സംഘടനകൾക്കായാലും പ്രിന്റഡ് വിലക്ക്, അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതല്ല, പ്രിന്റഡ് കോസ്റ്റില് 100, 200, 500, 1000, 5000 കോപ്പി പുസ്തകങ്ങള് അവർക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈശ്വരീയ ധർമ്മം, ശാസ്ത്രീയ ധർമ്മം, ശാസ്ത്രീയ വികാര വിചാരങ്ങൾ 100% ഭാരതീയ ചിന്താധാരയുടെ അനുശാസകരിലും എത്തണം. ഇവിടെ തന്നെ ഹിന്ദുക്കൾ മാത്രമല്ല ഇതിന്റെ അനുശാസകരായിട്ടുള്ളത്. എനിക്ക് അത്ഭുതം തോന്നി പുസ്തകം നോക്കിയപ്പോൾ, ഡോക്ടർ ഒരു ഡോക്ടറുണ്ട് തമിഴ്നാട്ടിലെ, അദ്ദേഹം തങ്കരാജാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ദിവസത്തെ ഭക്ഷണം മുഴുവനും, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആണ്, അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട്, ഒരു മജീദ് ഖാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. അവരെ ചെന്ന് കാണണം. ഒരു യേശു ക്രിസ്തുവിനെ ഒന്നും ഹിന്ദുവിന് ഉൾക്കൊള്ളാൻ വലിയ വിഷമമൊന്നുമില്ല. 33 കോടി ദേവന്മാരുള്ള ഹിന്ദുവിന് 33 കോടി and 1 ചേർക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല, എല്ലാം ചേർക്കാം. 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 16 ഋഗ്വേദവും 109 യജുർവേദവും 1001 സാമവേദവും 51 അഥർവവേദവും 18 പുസ്തകങ്ങൾ വീതമുള്ള 6 വേദാംഗങ്ങളും 29 സ്മൃതികളും 108 ഉപനിഷത്തുക്കളും 37 ബ്രാഹ്മണങ്ങളും 18 ആരണ്യകങ്ങളും ഷഡ് ദർശനങ്ങളുടെ അനവധി വ്യാഖ്യാനങ്ങളും ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും സ്ഥാപത്യവേദവും കാമശാസ്ത്രവും എല്ലാം തന്നെ ഭാരതീയ ചിന്താധാരയുടെ ആത്മീയവും ശാസ്ത്രീയവുമായ ധാരയുടെ അവിഭാജ്യ ഘടകമായി ചേർക്കാൻ സന്നദ്ധരായ ഞാനും നിങ്ങളും നമ്മളും. ഒരു ബൈബിള് കൂടി ചേർക്കാൻ ഇത്ര വിഷമമുള്ളവരാ? ഒരു വിഷമവുമില്ല. പക്ഷേ നാരായണ ഗുരു പറഞ്ഞതുപോലെ അടിച്ചു പുറത്തു നിൽക്കാനല്ല, അടിച്ചകത്ത് നിൽക്കാൻ തയ്യാറാകണം. ക്ഷേത്രത്തിനകത്ത് വന്ന് തൊഴാൻ തയ്യാറാകണം. ക്ഷേത്ര വിശ്വാസങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഏത് ആരാധകനെയും പ്രോഫറ്റിനെയും സ്വീകരിക്കാൻ ഭാരതീയർക്ക് ഒരു വിഷമവുമില്ല. ഇത് സ്വീകരിക്കണം. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സയന്റിഫിക് തോട്ട് എക്സിസ്റ്റഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഇൻ ദ യൂണിവേഴ്സ് വിച്ച് ഹാസ് ഗോട്ട് എ ഹിസ്റ്ററി ഓഫ് 11,000 years. അത് ശാസ്ത്രസത്യമായത് കൊണ്ട് നിലനിന്നത് കൊണ്ട് ലോകം മുഴുവനും അത് അംഗീകരിക്കുമ്പോൾ ഇതിനകത്തുള്ള ഹൈന്ദവരും അംഗീകരിച്ചേ മതിയാവൂ. രണ്ട് വിഭാഗമേ ഇവിടെ ഉള്ളൂ എന്ന് ചിന്മയാനന്ദൻ പറയാറുണ്ട്. ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും വലിയ വ്യത്യാസമൊന്നുമില്ല. അയൽവക്കത്തുകാരനും അയൽവക്കത്തായിരുന്നവനും എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമായ രണ്ട് വിഭാഗത്തെ ഒന്നാക്കി മാറ്റാൻ വലിയ വിഷമമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു സ്ട്രെനുവസ് വർക്കൊന്നും ചെയ്യണ്ട, അതൊന്നു തന്നെയാണ് എന്ന് തെളിയിക്കാൻ ആദ്യത്തെ കലശാഭിഷേകം നടത്തിയത് പാറശാല ക്ഷേത്രമാണ്. അതുപോലെ കലൂരിലുള്ള മഹാദേവ ക്ഷേത്രം, പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് 1 മാസം മുമ്പ് പോയപ്പോൾ അവിടെ ഒരാൾ മഹാസങ്കല്പം നടത്തുന്നത് കണ്ടു. ഇടിക്കുള നാമനാശ്യ ജമാനസ്യ, ഇടിക്കുള എന്ന് പേരായ എന്റെയും സാറാമ നാമ മമപത്നി, സാറാമ എന്ന് പേരായ എന്റെ പത്നിയുടെയും പേരിലുള്ള ഇന്നത്തെ പൂജ സമാപിക്കുന്നു. ഇടിക്കുളയും സാറാമ്മയും ക്ഷേത്രത്തിനകത്ത് വന്ന് ഒരു മഹാസങ്കല്പം നടത്താൻ തയ്യാറായി എങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടിലെ ചേഞ്ചാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ശാസ്ത്രീയമായി അറിയാനും അറിയിക്കാനുമുള്ള കർമ്മമണ്ഡലത്തിലേക്ക് നിങ്ങൾ ആര് ക്ഷണിച്ചാലും സമയവും ആരോഗ്യവും അനുവദിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാകും. ഈ ചൈതന്യം ഓരോരുത്തരിലും എത്തിക്കുക എന്നും പാറശാല ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു വരി പറയാറുണ്ട് ഞാൻ. 70 വർഷക്കാലം ജീവിക്കുമ്പോൾ 60 ടൺ ഭക്ഷണം കഴിച്ച് അവസാനം ഓം സ്മരകൃതോ സ്മരകൃതം സ്മര എന്ന് പറഞ്ഞ് വിറകിന്റെ മുകളിൽ കിടക്കാൻ പോകുന്ന അവസരത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഈ ധർമ്മത്തിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ദുഃഖിച്ചാൽ ഒന്നും സാധ്യമല്ല. അടുത്ത ജന്മത്തിൽ ഇതെല്ലാം ഓർത്തൊന്നും വരില്ല. അതുകൊണ്ട് ഇന്ന് രക്തത്തിന് സംക്രമണ ശക്തി, സർക്കുലേഷൻ പവർ ഉണ്ട്, മസിൽ ഉദ്ദേശിച്ച മാതിരി അനങ്ങുന്നുണ്ട്, ശരീരം പറഞ്ഞ മാതിരി കേൾക്കുന്നുണ്ട്. ഈ ധർമ്മത്തെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ പാകത്തിന് നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മമണ്ഡലത്തിലെ ഓരോ പ്രവർത്തനവും നിങ്ങളുടെ കൂടി വിളക്കിന്റെ ചൈതന്യമായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് ആര് ആവശ്യപ്പെട്ടാലും ആര് ആവശ്യപ്പെട്ടില്ലെങ്കിലും ജമ്മു കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെയുള്ള റോട്ടില് 2 സൈഡിലോ 1 സൈഡിലോ കത്തിജ്വലിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ചുവട്ടിൽ ആരെല്ലാം വരുന്നു എന്നത് ബോധറിയാറില്ല. അത് എത്രത്തോളം കാലം പ്രകാശിച്ചു കൊണ്ടിരിക്കും, അത് അവിടെ ഇട്ടതിനു ശേഷം ഫ്യൂസ് ആകുന്നതുവരെ അത് പ്രകാശിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കുക എന്ന ഉജ്ജ്വല കർത്തവ്യം നടത്തി ആ ബൾബ് ഒരു കാലത്ത് ഫ്യൂസായി പോകുന്നത് പോലെ നിങ്ങൾക്ക് സാധിക്കുന്ന
நம்மளுக்கு சாதிக்கிற சந்தேஷம் நம்ம தலைமுறைக்கு எத்திச்சு எல்லாவரையும் படிக்கானும் படிப்பிக்கும் ஆஹ்வானம் செய்து அதில் ஆ க்ஷேத்திர ஒரு இஷ்டிகையாய் தீர்ந்து ஆ கர்மமண்டலத்திலேக்கு உள்ள பந்தாவிலூட சரிக்கன் ஈ பாரசால க்ஷேத்திரத்திலே விக்கிரகவும் ஈஸ்வரனும் ஜெகதீஸ்வரனும் ஈ கர்மமண்டலத்திலேக்கு வரான் நீங்களே ஆஹ்வானம் செய்யட்டே என்று பிரார்த்திச்சு கொண்டு ஈ சம்ரம்பத்தின் எல்லா ஜெகதீஸ்வர அனுகிரகவும் உண்டு எதிர்ப்பு சங்காடகருட வாக்கும் அவருடைய முகத்தை தேஜஸும் அவருடைய க்ஷீணம் இல்லாத பிரவத்தையும் நேரிட்டு கண்டு அனுபவிக்க சாதிச்ச சந்திருப்தியோடு கூடி நீங்கள் எல்லாருக்கும் என் ஹயம் நிறைய நந்தி நமஸ்காரம்.